السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു നിഅമത്താണ് ദീനിന്റെ മജ്ലിസുകളിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും ഇൽമ് പഠിക്കുന്ന മാർഗത്തിൽ ഇൽത്തിമാസ് ചെയ്താൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാക്കി കൊടുക്കും. എന്താണ് ഇൽത്തിമാസ് എന്ന് പറഞ്ഞാൽ? അറബി ഭാഷയിൽ ലമസ എന്ന് പറഞ്ഞാൽ അന്ധനായ ഒരു വ്യക്തി സ്പർശിക്കുന്നതിനാണ് ലമസ എന്ന് പറയുക. കണ്ണ് കാണാത്ത അന്ധനായ ഒരു വ്യക്തി സ്പർശിക്കുന്നതിനാണ് ലമസ എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് അതിന്റെ ഉദ്ദേശം? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, വളരെ ചെറിയൊരു ബന്ധം മാത്രമാണ് ഇൽമുമായിട്ടുള്ളതെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാക്കി കൊടുക്കും. ഒരു അന്ധനായ ഒരു വ്യക്തി ഒരു സാധനം, ഒരു വസ്തു തൊടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് തൊടും, അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു വശം മാത്രമേ അയാൾക്ക് തൊടാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ ഒരു വ്യക്തിക്ക് ഇൽമുമായിട്ട് വളരെ ചെറിയ ബന്ധം മാത്രമാണെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാക്കി കൊടുക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം എന്താണ്? ആ ഒരു മജ്ലിസിൽ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ആ ഒരു മാർഗത്തിൽ സത്യസന്ധത പുലർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ സത്യസന്ധത പുലർത്തിയാൽ അല്ലാഹു നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് നൽകും. അതല്ല എങ്കിൽ, സത്യസന്ധതയില്ലാതെ ഒരു ദീനിന്റെ മജ്ലിസ് നടക്കുന്നു, കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മളും ഇരിക്കുന്നു, അങ്ങനെയുള്ള ചിന്തകളാണെങ്കിൽ സഹോദരങ്ങളെ, ആ ഒരു മജ്ലിസ് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉപകാരവും ചെയ്യുകയില്ല. അതുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന എല്ലാ സഹോദരങ്ങളും സത്യസന്ധമായ നിയത്തോടുകൂടി, എനിക്ക് പഠിക്കണം എന്നൊരുദ്ദേശത്തോടുകൂടി എല്ലാവരും ഇരിക്കുക. ഇനി പറയുന്ന ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്കറിയുന്നതായിരിക്കും. വാസ്തവത്തിൽ ഞാൻ കരുതിയത് സാധാരണക്കാരാണ് അധികവും ഉണ്ടാവുക എന്നാണ്. പക്ഷേ ഇതെല്ലാം വിദ്യാർത്ഥികളാണ്, നിങ്ങളോട് സംസാരിക്കാനുള്ള അർഹത പോലും എനിക്കില്ല. പക്ഷേ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കറിയുന്നതാണെങ്കിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വദക്കിർ ഫഇന്ന സിക്റ തൻഫഉൽ മുഅ്മിനീൻ, ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഉപകരിക്കുന്ന കാര്യമാണ്. സഹോദരങ്ങളെ, ബറകല്ലാഹു ഫീക്കും, ഇവിടെ നമ്മുടെ വിഷയം എന്നുള്ളത് പരിശുദ്ധമായ ഖുർആനുമായി ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അവൻ ഉണ്ടായിരിക്കേണ്ട ബന്ധങ്ങൾ എന്തൊക്കെയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ കലാമാണ് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെയും പ്രവാചകന്മാരെയും ഒക്കെ, അല്ലെങ്കിൽ കിതാബുകളും പ്രവാചകന്മാരും ഒക്കെ അയക്കുന്നതിന്റെ ഉദ്ദേശം ഈ ഉമ്മത്തിന് നന്മയുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ, ഈ ഖുർആനുമായിട്ട് നമുക്കുണ്ടാവേണ്ട ബന്ധം എന്താണ്? എങ്ങനെയാണ് ഈ ഖുർആനിനോട് നമ്മൾ സമീപിക്കേണ്ടത്? ഇത് കേവലം ഒരു ദർസിന്റെ രൂപത്തിൽ കേട്ട് ഒഴിവാക്കുന്നതിന് പകരം പറയുന്ന ഞാനും അതുപോലെ തന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളും നമ്മൾ ചിന്തിക്കുക, ഈ ഓരോരോ വിഷയങ്ങൾ, ദർസിൽ പറയുന്ന ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമ്മൾ പ്രവർത്തിക്കാറുണ്ട്. പരിശുദ്ധമായ ഖുർആനിനെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നത് എന്താണ്? ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും നല്ല മാർഗത്തിലേക്ക് നമുക്ക് വഴികാട്ടുന്നതാണ് പരിശുദ്ധമായ ഖുർആൻ. ഖുർആൻ നമുക്ക് ഏറ്റവും നല്ല മാർഗത്തിലേക്ക് വഴികാണിച്ചു തരും. ഏത് വിഷയത്തിലാണെങ്കിലും, വിശ്വാസ കാര്യങ്ങളിലാവട്ടെ, സ്വഭാവ കാര്യങ്ങളിലാവട്ടെ, ഏത് മേഖലയിലേക്കാണെങ്കിലും പരിശുദ്ധമായ ഖുർആൻ ഏറ്റവും നല്ല മാർഗമാണ് നമുക്ക് കാണിച്ചു തരിക. പക്ഷെ ഒരു മുസ്ലിം എന്ന രീതിയിൽ, ഒരു മുസ്ലിം അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു അടിമ എന്ന ആ ഒരു ബോധത്തിൽ നമ്മൾ എത്ര ആൾക്കാർ ഖുർആനിന്റെ അധ്യാപനങ്ങൾ നമ്മുടെ വിശ്വാസത്തിന്റെ മേഖലയിലും സ്വഭാവത്തിന്റെ മേഖലയിലും ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ നഫ്സിനോട് നമ്മൾ ചോദിക്കേണ്ടത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് മനസ്സിനോട് നമ്മൾ ചോദിക്കുക, എത്രമാത്രം ഖുർആൻ എന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന സാഹചര്യത്തിൽ അത് എത്രത്തോളം അവിടെ മാറ്റമുണ്ടാക്കി എന്ന് നമ്മൾ അറിയണമെങ്കിൽ അവരുടെ അവസ്ഥ നമ്മൾ അറിയണം. മക്കയിൽ ജീവിച്ചിരുന്ന മക്കയിലെ കാഫിരീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്തിരിക്കുന്ന ആ ഒരു വിഭാഗം, അവരെങ്ങനെയുള്ളവരായിരുന്നു, അവരുടെ വിശ്വാസം എങ്ങനെയാണ്, അതുപോലെ തന്നെ അവരുടെ സ്വഭാവം എങ്ങനെയായിരുന്നു, ഈ വിഷയങ്ങൾ അറിയുമ്പോഴാണ് എത്രമാത്രം സ്വാധീനമാണ് പരിശുദ്ധമായ ഖുർആൻ അവരിൽ ഉണ്ടാക്കിയതെന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത്. എത്രമാത്രം അവർ മോശമായിരുന്നു, അതിനുശേഷം എത്രത്തോളം അവർ നന്നായി, പരിശുദ്ധമായ ഖുർആൻ അവരിലേക്ക് കടന്നു ചെന്നപ്പോൾ അവർ എത്രമാത്രം മാറി. മക്കയിലെ കാഫിരീങ്ങൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ, ചരിത്രം വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും വളരെ മോശപ്പെട്ട, ചരിത്രം കണ്ടതിൽ ഏറ്റവും മോശപ്പെട്ട ജീവിതം നയിച്ചവരാണ് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോഴുണ്ടായിരുന്ന കാഫിരീങ്ങൾ, മക്കയിലെ മുശ്രിക്കീങ്ങൾ. വിശ്വാസ മേഖലയിലാവട്ടെ, സ്വഭാവ മേഖലയിലാവട്ടെ, എല്ലാത്തിലും വളരെ മോശപ്പെട്ടവർ. നിങ്ങൾക്കറിയാം അവരാരാധിച്ചിരുന്നത് ആരെയാണ്? വിഗ്രഹങ്ങൾ. വിഗ്രഹങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കുക, അതുപോലെ തന്നെ വിഗ്രഹങ്ങൾക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുക, അങ്ങനെ ധാരാളം ശിർക്കുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പങ്കുചേർക്കുന്ന പ്രവർത്തനങ്ങൾ. കഅബയുടെ ചുറ്റും മാത്രം ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതുപോലെ 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഈ വിഗ്രഹങ്ങളെ മുന്നിൽ നിർത്തി അവരോട് ദുആ ചെയ്യും, അവരോട് പ്രാർത്ഥിക്കും, അവർക്ക് എല്ലാവിധ ആരാധനയും ചെയ്യും. വിശ്വാസ രംഗത്ത് ഇത്രയും അധികം ജീർണിച്ച ഒരു സമുദായം. അതുപോലെ തന്നെ ശകുനം നോക്കുന്ന കാര്യത്തിൽ വളരെയധികം ജീർണതകൾ പേറിയിരുന്ന ഒരു വിഭാഗം. ഏതെങ്കിലും ഒരു യാത്ര പുറപ്പെടാൻ വേണ്ടി വീട്ടിൽ നിന്നിറങ്ങിയാൽ ഒരു പക്ഷിയെ ആകാശത്തേക്ക് പറത്തി നോക്കും. ആ പക്ഷി വലത്തോട്ടാണ് പോകുന്നതെങ്കിൽ അത് നല്ല അടയാളമായി കണ്ട് യാത്ര തുടരും. ആ പക്ഷി ഇടത്തോട്ടാണ് പോകുന്നത് കണ്ടതെങ്കിൽ അത് ദുശ്ശകുനമായി മനസ്സിലാക്കുകയും യാത്ര ഒഴിവാക്കുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ബലമേൽപ്പിക്കുന്നതിന് പകരം ഇത്തരത്തിൽ ഓരോരോ സൃഷ്ടികളുടെ കാര്യങ്ങൾ നോക്കി അതാണ് തനിക്ക് ബാധിക്കുക എന്ന് വിശ്വസിച്ചിരുന്ന ജനവിഭാഗം. ഇത്രയും മോശമായ അഖീദ, ഇത്രയും മോശമായ വിശ്വാസം അവർ ജീവിതത്തിൽ പേറിയിരുന്നു. അവരിലും മുൻകാലഘട്ടത്തിൽ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. എന്നിട്ടും ആ പ്രവാചകന്മാർ പഠിപ്പിച്ചു തന്നിരിക്കുന്ന അധ്യാപനങ്ങൾ ജീവിതത്തിൽ പാലിക്കാതെ ഇത്രയും അധികം വിശ്വാസ വൈകല്യങ്ങൾ. ഇനി അവരുടെ സ്വഭാവം നിങ്ങൾ നോക്കുകയാണെങ്കിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന രീതിയിലാണ് അവരുടെ സ്വഭാവം. ആർക്കാണോ കൂടുതൽ ധൈര്യമുള്ളത്, കൂടുതൽ ശക്തി ആർക്കാണോ, അവർ ബാക്കിയുള്ള ആൾക്കാരെ അക്രമിക്കും, ബാക്കിയുള്ള ആൾക്കാരെ ഉപദ്രവിക്കും. അവർക്കിടയിൽ യുദ്ധം, അത് അവരുടെ ഒരു പതിവാണ്. വളരെയധികം യുദ്ധത്തെ അവർ സ്നേഹിച്ചിരുന്നു. യുദ്ധം എന്ന് പറഞ്ഞാൽ അത് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു കാര്യമാണ്. മക്കയിലെ കാഫിരീങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യത്തിലാണ് അവർ യുദ്ധം ചെയ്തത്? ബസൂസ് പോരാട്ടം, ബസൂസ് എന്ന് പറയുന്ന ഒരു യുദ്ധം, അത് നടക്കാനുള്ള കാര്യം എന്താണ്? ഒരു ഗോത്രത്തിന്റെ ഒട്ടകം മറ്റൊരു ഗോത്രത്തിന്റെ സ്ഥലത്തേക്ക് പ്രവേശിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു വസ്തു ആ ഒട്ടകത്തിന്റെ കാല് തട്ടിയ കാരണത്താൽ പൊട്ടുകയും ചെയ്തു. ഇതിന്റെ പേരിൽ 30 വർഷം അവർ യുദ്ധം ചെയ്തു. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോഴുണ്ടായ അവസ്ഥയാണ്. ഒരൊട്ടകം അന്യന്റെ അല്ലെങ്കിൽ മറ്റു ഗോത്രക്കാരന്റെ ഒരു ചെറിയ വസ്തു തട്ടി പൊട്ടിച്ചതിന്റെ പേരിൽ ചരിത്രത്തിൽ പല അഭിപ്രായങ്ങളും കാണാം. ഒരഭിപ്രായത്തിൽ വേറൊരു ഗോത്രം വളർത്തുന്ന ഒരു പക്ഷിയുടെ മുട്ട പൊട്ടിച്ചതിന്റെ പേരിൽ 30 യുദ്ധം ചെയ്തവർ. അതുപോലെ തന്നെ ഹർബു ദാഹിസ്, ദാഹിസ് എന്ന് പറയുന്ന ഒരു യുദ്ധം, കുതിരപ്പന്തയത്തിൽ തന്റെ കുതിര തോറ്റതിന്റെ പേരിൽ ആ ജയിച്ച ഗോത്രത്തോട് 40 അവർ യുദ്ധം ചെയ്തു. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നിസ്സാരമായ ഒരു കാര്യം, വളരെ നിസ്സാരമായ ഒരു കാര്യത്തിന്റെ പേരിൽ 20, 30, 40 അവർ യുദ്ധം ചെയ്തിരുന്നു. ഒരു വ്യക്തിയുടെയും രക്തത്തിന് ഒരു വിലയും അവർ നൽകിയിട്ടില്ല. മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ആരാണോ ശക്തിയുള്ളത് അവരാണ് വിജയിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ചത്തതിനെ അവർ ഭക്ഷിക്കും, ചത്തതിന്റെ രക്തം അവർ കുടിക്കും. വ്യഭിചാരം അവർക്കിടയിൽ പതിവായിരുന്നു. അതുപോലെ തന്നെ ഖുറൈശികൾ ഒഴികെ ബാക്കി എല്ലാവരും, മക്കയിൽ ജീവിച്ചിരുന്ന കാഫിരീങ്ങൾ തവാഫ് ചെയ്യുമ്പോൾ വസ്ത്രം ധരിക്കാറില്ല. ഇങ്ങനെ വിശ്വാസവും സ്വഭാവവും ജീർണിച്ചു പോയ ഒരു സമുദായമാണ് മക്കയിൽ ജീവിച്ചിരുന്ന കാഫിരീങ്ങൾ. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു പതിവാണ് 10 പുരുഷന്മാര് കൂടി ഒരു സ്ത്രീയെ ഉപയോഗിക്കും. 10 പുരുഷന്മാർ ഒരു സ്ത്രീയെ ഉപയോഗിക്കും. ആ സ്ത്രീ ഗർഭിണിയായാൽ അല്ലെങ്കിൽ ആ സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ സ്ത്രീ പറയും, എനിക്ക് ഇന്നയാളെയാണ് ഭർത്താവായിട്ട് വേണ്ടത്, അയാളാണ് ആ സ്ത്രീയുടെ ഭർത്താവ്, അല്ലെങ്കിൽ അയാളാണ് ആ കുട്ടിയുടെ വാപ്പ. ഇത്രയും ജീർണിച്ച ഒരു സംസ്കാരം. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ജാഹിലിയ കാലഘട്ടത്തിൽ ചില വീടുകളിൽ ഒരു കൊടി നാട്ടിവെക്കും. എന്താണ് ആ കൊടി അർത്ഥമാക്കുന്നത്? ഇത് വേശ്യയുടെ വീടാണ്, ആർക്കെങ്കിലും വ്യഭിചാരം ആവശ്യമാണെങ്കിൽ ഈ വീട്ടിലേക്ക് വരാം. ഇത്രയും അധികം ജീർണിച്ച സംസ്കാരം, ജീർണിച്ച സ്വഭാവം പേറിയിരുന്ന ഒരു സമുദായം. സ്വന്തം മക്കളെ പോലും കൊന്നു കുഴിച്ചു മൂടിയവർ, അല്ലെങ്കിൽ ജീവനോടെ പോലും കുഴിച്ചു മൂടിയ ആൾക്കാർ, സ്വന്തം മക്കളെ, തന്നിൽ നിന്നുണ്ടായ ഒരു കുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടിയ ഒരു വിഭാഗം, അതവർക്കിടയിൽ ഒരു പതിവാണ്. ആരും എതിർക്കുകയില്ല, ആരും ചോദ്യം ചെയ്യുകയില്ല. സ്ത്രീകളോട് വളരെ മോശമായിട്ട് അവർ പെരുമാറി. സ്ത്രീകൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ കൊണ്ട് അവരെ നിർബന്ധിച്ച് വിവാഹം ചെയ്യിപ്പിക്കുന്ന ഒരവസ്ഥ. കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ സ്ത്രീകൾക്ക് ഒരു രൂപ പോലും അനന്തരാവകാശം നൽകാത്ത സമുദായം. അതുപോലെ തന്നെ ഒരു സ്ത്രീ വിവാഹം ചെയ്ത്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നത് പോലെ, ഒരു സ്ത്രീ വിവാഹം ചെയ്ത് അവരുടെ ഭർത്താവ് മരണപ്പെട്ടാൽ ആ സ്ത്രീയെ വളരെ ചെറിയ ഇടുങ്ങിയ വീട്ടിൽ കൊണ്ടാക്കും. അവര് കുളിക്കാൻ പാടില്ല, സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. ഒരു വർഷത്തോളം ഏറ്റവും മോശമായ വസ്ത്രം ധരിച്ച് ആ സ്ത്രീ ആ വീട്ടിൽ നിൽക്കണം. ഒരു വർഷം പൂർത്തീകരിച്ചാൽ ഏതെങ്കിലും ഒരു ജീവിയെ കൊണ്ടുവന്ന് ആ സ്ത്രീയുടെ മേത്ത് ഉരച്ചാൽ ആ ജീവി മരണപ്പെടുന്ന അവസ്ഥ. ഇങ്ങനെയാണ് മക്കയിലെ കാഫിരീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്ന സമയത്ത് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇനി ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങൾ, എത്ര മോശപ്പെട്ട ജീവിതമാണ്. വിശ്വാസ മേഖലയിലാണെങ്കിലും അതുപോലെ തന്നെ അവരുടെ സ്വഭാവ സംസ്കരണത്തിന്റെ മേഖലയിലാണെങ്കിലും എല്ലാത്തിലും വളരെയധികം മോശപ്പെട്ടവർ. ഈ ഒരു സമുദായത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഖുർആനുമായി കടന്നു വന്നപ്പോൾ അല്ലാഹു പറഞ്ഞത് എന്താണ്? കിതാബുൻ അൻസൽനാഹു ഇലൈക, പ്രവാചകരെ, ഈ ഒരു ഗ്രന്ഥം താങ്കളിലേക്ക് നാം അവതരിപ്പിച്ചു തന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ലിതുഖ്രിജന്നാസ മിനസ്സുലുമാതി ഇലന്നൂർ, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്, ഷിർക്കിന്റെയും ബിദഅത്തിന്റെയും അനാചാരത്തിന്റെയും മോശത്തരത്തിന്റെയും സ്വഭാവങ്ങളിൽ നിന്ന് അവരെ മാറ്റിയെടുത്ത് നല്ല സ്വഭാവത്തിലേക്ക്, ഏറ്റവും നല്ല പ്രകാശത്തിലേക്ക് അവരെ നയിക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ പറഞ്ഞു. ഇനി നമ്മൾ ചിന്തിച്ചു നോക്കുക, ഇതാണ് മക്കയിലെ കാഫിരീങ്ങളുടെ ആദ്യ സ്വഭാവമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവർ ഖുർആൻ പഠിച്ചതിനു ശേഷം അവരുടെ സ്വഭാവം എന്തായിരുന്നു? ലോകത്ത് തുല്യതയില്ലാത്ത സമുദായം. ലോകത്ത് അവരെ പോലെ അത്ര നല്ല സ്വഭാവമുള്ള, അത്ര നല്ല ഗുണങ്ങളുള്ള വേറൊരു സമുദായം ഇന്നുവരെ ചരിത്രത്തിൽ വന്നിട്ടില്ല. ഇനി ഖിയാമത്ത് നാൾ വരെ അത് വരികയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ പോലെ ഒരു വിഭാഗം ഇനി ഖിയാമത്ത് നാൾ വരെ ഈ ഉമ്മത്തിൽ ഉണ്ടാവുകയും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്രയും മോശപ്പെട്ട ഒരു ജനവിഭാഗത്തെ ശിർക്കിലും ബിദഅത്തിലും ഖുറാഫാത്തിലും അതുപോലെ തന്നെ സ്വഭാവ മാലിന്യങ്ങളിലും ഒക്കെ ജീവിച്ചുകൊണ്ടിരുന്ന ഈ ഒരു വിഭാഗത്തെ മാറ്റിയെടുക്കാൻ പരിശുദ്ധമായ ഖുർആനിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെയും സംസ്കരിക്കാൻ അതിന് സാധിക്കും. തീർച്ചയാണ്, നമ്മുടെ ജീവിതത്തെയും സംസ്കരിക്കാൻ അതിന് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ സംസാരം കേൾക്കുന്ന സഹോദരങ്ങൾ കേവലം ഒരു നസീഹത്ത് കേട്ട്, ഒരു ചെവിയിൽ കേട്ട് മറ്റേ ചെവിയിൽ ഒഴിവാക്കുന്നതിന് പകരം നമ്മൾ ചിന്തിക്കുക, നമ്മളിലുള്ള മോശത്തരങ്ങൾ എന്തൊക്കെയാണ്, നമ്മളിലുള്ള മോശമായ സ്വഭാവ ഗുണങ്ങൾ, മോശമായ വിശ്വാസങ്ങൾ, അതൊക്കെ പരിശുദ്ധമായ ഖുർആൻ ഉപയോഗിച്ച് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതേയുള്ളൂ. സഹാബത്തിന് അവരുടെ ജീവിതം മാറ്റാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും മാറാൻ സാധിക്കും. പക്ഷേ സൂറത്തുർ റഅദിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന ഒരു നിബന്ധനയുണ്ട്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു സമുദായവും സ്വന്തമായിട്ട് മാറുന്നതുവരെ അല്ലാഹു അവരെ മാറ്റുകയില്ല. ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഈദി റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ സൂചിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. ഒരു വ്യക്തി നന്നാവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയാൾ അതിനുള്ള മാർഗങ്ങൾ അന്വേഷിക്കണം. ഇപ്പൊ നമ്മൾ നന്നാവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധമായ ഖുർആനുമായി നമ്മുടെ ജീവിതത്തിൽ ബന്ധമുണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ആദ്യം ഇന്ന് തീരുമാനമെടുക്കുക, ഞാൻ നന്നാകും, ഖുർആനുമായി നല്ലൊരു ബന്ധമുള്ള വ്യക്തിയാകും. കാരണം ഈ പരിശുദ്ധമായ ഖുർആൻ എങ്ങാനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിച്ചാൽ പരിശുദ്ധമായ ഖുർആനിൽ തന്നെ അള്ളാഹു ചില ആൾക്കാർ പറഞ്ഞതായി ഉദ്ധരിച്ചതുപോലെ ഇന്ന സമിഅന ഖുർആനൻ അജബ യഹ്ദി ഇല റുഷ്ദ് ഏറ്റവും നല്ല മാർഗത്തിലേക്ക്, ഏറ്റവും നല്ല സന്മാർഗത്തിലേക്ക്, സ്വഭാവത്തിലാണെങ്കിലും വിശ്വാസത്തിലാണെങ്കിലും ഏറ്റവും നല്ല സ്വഭാവ വിശ്വാസ മൂല്യങ്ങളിലേക്കാണ് പരിശുദ്ധമായ ഖുർആൻ നാം ഏവരെയും വിളിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടാക്കിയെടുക്കുക. എത്ര മോശപ്പെട്ടവരാണെങ്കിലും പരിശുദ്ധമായ ഖുർആനിന്റെ പ്രകാശം മനസ്സിൽ പ്രവേശിച്ചാൽ അവർക്ക് നന്നാവാൻ വേണ്ടി സാധിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് ഖുർആനുമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പരിശുദ്ധമായ ഖുർആനുമായിട്ട് നമുക്കുണ്ടാവേണ്ട എന്തൊക്കെ ബന്ധങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ മാറ്റങ്ങൾ ഉണ്ടാകാൻ? പണ്ഡിതന്മാർ ധാരാളം വിഷയങ്ങൾ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ സമയം നമുക്ക് കുറവാണ്, അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം നമുക്ക് സൂചിപ്പിക്കാം. ആദ്യമായി സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഉപകാരം ചെയ്യണമെങ്കിൽ ഓരോരുത്തരും അവരുടെ അവസ്ഥ ആദ്യം ചിന്തിച്ചു നോക്കുക. എനിക്ക് ഖുർആൻ കൊണ്ട് എന്ത് ഉപകാരമുണ്ടായി? പല ആൾക്കാരും ഖുർആൻ എടുക്കുന്നുണ്ട്, ഓതുന്നുണ്ട്. അതല്ലാതെ ഖുർആൻ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടായി? ഒരു ചോദ്യം സ്വന്തം മനസ്സിനോട്, ആരോടും മറുപടി പറയാനോ ആരെങ്കിലും ബോധ്യപ്പെടുത്താനോ ഒന്നുമല്ല, നമ്മുടെ മനസ്സിനോട് ചോദിക്കുക, ഈ ഖുർആൻ, ഇത്രയും മോശപ്പെട്ട സഹാബത്തിനെ മാറ്റിയെടുത്തിരിക്കുന്ന ഈ ഖുർആൻ എനിക്കും എന്റെ മുമ്പിൽ അള്ളാഹു നൽകിയിട്ടുണ്ട്, എന്ത് മാറ്റമാണ് എനിക്കുണ്ടായത്? അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കേട്ടു, ജിബ്രീൽ അലൈഹി സ്വലാം ഓതിക്കൊടുത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു, പ്രവാചകൻ ഓതിക്കൊടുത്തു, സഹാബികൾ കേട്ടു, അങ്ങനെ സഹാബികളിൽ നിന്ന് താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ ഇന്നും അതിന്റെ പരമ്പര ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഈ പരിശുദ്ധമായ ഖുർആൻ എന്റെ മുമ്പിൽ അന്നുള്ളതുപോലെ ഇന്നുമുണ്ട്, പക്ഷെ എന്റെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടായി? സഹാബത്തിന് മാറ്റമുണ്ടായി, താബിഈങ്ങൾക്ക് മാറ്റമുണ്ടായി, മോശപ്പെട്ട ജീവിതം നയിച്ചിരുന്ന പലർക്കും മാറ്റമുണ്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്ത് മാറ്റമാണ് പരിശുദ്ധമായ ഖുർആൻ നൽകിയത്? സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോരോ ദിവസവും നമ്മൾ ചോദ്യം ചെയ്യുക. പറയുന്ന ഞാൻ നിങ്ങളെക്കാളും നല്ലവനായതുകൊണ്ടോ ഒന്നുമല്ല നമ്മൾ പറയുന്നത്, ഞാനും നിങ്ങളും മാറാനാണ്. നമ്മളെല്ലാവരും ചിന്തിക്കുക, എന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കലാമായ ഈ പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് എന്ത് മാറ്റമാണ് ഉണ്ടായത്? മാറ്റമുണ്ടായിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ വലിയൊരു രീതിയിലുള്ള മാറ്റമുണ്ടായിട്ടില്ല എങ്കിൽ, ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിക്കുക. നമ്മുടെ ഹൃദയം നമ്മൾ കഴുകി ശുദ്ധീകരിക്കുക. എല്ലാവിധ പാപക്കറകളിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിക്കുക. കാരണം തെറ്റുകൾ അടങ്ങിയിരിക്കുന്ന ഹൃദയത്തിൽ പരിശുദ്ധമായ ഖുർആനിന്റെ പ്രകാശം ഒരിക്കലും നിലനിൽക്കുകയില്ല. സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റഹിമഹുല്ലാ പറഞ്ഞു, ഹറാമുൻ അലാ ഖൽബിൻ അൻ യദ്ഖുലഹു നൂർ വഫീഹി ശൈഉൻ മിമ്മാ യക്റഹുഹുല്ലാ. ഒരു ഹൃദയത്തിൽ അള്ളാഹു വെറുക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ, അറബി ഭാഷ അറിയുന്ന സഹോദരങ്ങളാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന അധിക ആൾക്കാരും, നിങ്ങൾക്കറിയാം, ഹറാമുൻ അലാ ഖൽബിൻ അയദ്ഖുലഹു നൂർ വഫീഹി ഷൈഉൻ. അവിടെ ഷൈഉൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു വെറുക്കുന്ന ഒരു കാര്യം സ്ഥിരമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ അവിടെ പരിശുദ്ധമായ ഖുർആനിന്റെ പ്രകാശം നിലനിൽക്കുകയില്ല എന്ന് സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റഹിമഹുല്ലാ പറയുന്നു. ഇനി നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഖുർആൻ കേട്ടിട്ടും ഖുർആനിന്റെ വചനങ്ങൾ അറിഞ്ഞിട്ടും മാറ്റമുണ്ടാവാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഹൃദയത്തിൽ ഈ രൂപത്തിൽ എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അടിമ ഒരു തെറ്റ് ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ അള്ളാഹു ഒരു കറുത്ത പുള്ളി വെക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. കറുത്ത പുള്ളി അള്ളാഹു അവന്റെ ഹൃദയത്തിൽ വെക്കും. വീണ്ടും അവൻ ഒരു തെറ്റ് ചെയ്താൽ വീണ്ടും ഒരു കറുത്ത പുള്ളി അള്ളാഹു വെക്കും. ഇതൊക്കെ പറയുമ്പോൾ ഒരു ഹദീസ് കേൾക്കുന്നത് പലപ്പോഴും നമ്മൾ കേട്ട് ഒഴിവാക്കാറുള്ളത് പോലെ ചെയ്യരുത്. മറിച്ച് നമ്മൾ ചിന്തിക്കുക, നമ്മളൊരു കളവ് പറഞ്ഞാൽ, നമ്മൾ ഒരാളെ ചീത്ത വിളിച്ചാൽ, നമ്മൾ എന്തെങ്കിലും മോശമായി ഒരാളോട് പെരുമാറിയാൽ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു ഒരു പുള്ളി വെക്കും. വീണ്ടും തെറ്റ് ചെയ്താൽ വീണ്ടും ഒരു പുള്ളി വെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഇൻ താബ സഖുല ഖൽബു, അവനെങ്ങാനും തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ ആ ഹൃദയം അള്ളാഹു ശുദ്ധീകരിക്കും. ഇനി അഥവാ അവൻ തൗബ ചെയ്യാതെ ഇത്തരത്തിൽ തെറ്റുകൾ അധികരിപ്പിച്ചുകൊണ്ടാണ് അവൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹത്താ യഅലുവ ഖൽബഹ, അവന്റെ ഹൃദയത്തിൽ കറുത്ത പുള്ളികളായി നിറയും. എന്നിട്ട് പ്രവാചകൻ ഓതി, ഫദാലിക റാൻ അല്ലദീ ദക്കറഹുല്ലാ കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ചില ആൾക്കാർ ചെയ്യുന്ന പ്രവർത്തനം കാരണത്താൽ അവരുടെ മനസ്സിൽ അള്ളാഹു സീൽ വെച്ചിരിക്കുകയാണ്. ആ മനസ്സുകളിൽ എത്ര ഖുർആനിന്റെ ആയത്തുകൾ ഓതപ്പെട്ടാലും എത്ര ഹദീസുകൾ കേട്ടാലും അവർ ആ തെറ്റുകളിൽ നിന്ന് മാറാൻ വേണ്ടി പരിശ്രമിക്കുന്നില്ല എങ്കിൽ അവർക്ക് ആ ആയത്തുകൾ ഒരു ഉപകാരവും ചെയ്യുകയില്ല, ആ ഹദീസുകൾ ഒരു ഉപകാരവും ചെയ്യുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ഖുർആനിന്റെ ആയത്തുകളും അതുപോലെ തന്നെ പ്രവാചകന്റെ ഹദീസുകളും കേട്ടിട്ട് മാറ്റമില്ല എങ്കിൽ നമ്മൾ സംശയിക്കുക, നമ്മുടെ ഹൃദയത്തിലും അത്തരത്തിൽ ഒരു പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല സീൽ വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഹൃദയത്തെ ശുദ്ധീകരിക്കുക. ഖദ് അസ്ലഹ മൻ സക്കാഹ, ആ ഹൃദയത്തെ ശുദ്ധീകരിച്ചവൻ അവൻ വിജയിച്ചവനാണ്. ഹൃദയത്തെ നമ്മൾ കഴുകി ശുദ്ധീകരിക്കുക, അതിലുള്ള പാപക്കറകൾ ഒഴിവാക്കുക. സ്വാഭാവികമായും ചില തെറ്റുകൾ വരും, മനുഷ്യരാണ്. അങ്ങനെ തെറ്റുകൾ വന്നാൽ പെട്ടെന്ന് തന്നെ തൗബ ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് മടങ്ങുക. ഇതാണ് ഏതൊരു കാര്യത്തിന്റെയും അടിസ്ഥാനം. അതല്ലാതെ ഹൃദയ ശുദ്ധിയില്ലാതെ എങ്ങനെ നമ്മൾ ഇൽമ് പഠിക്കാൻ വേണ്ടി പരിശ്രമിച്ചാലും അവിടെ ഇൽമ് നിലനിൽക്കുകയില്ല. ധാരാളം ഉദാഹരണങ്ങൾ വഖീഉ ഇബ്നുൽ ജറാഹ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെയൊക്കെ ചരിത്രം വായിച്ചാൽ അതിന്റെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സമയം കുറവാണ്, അതുകൊണ്ട് അധികമായി വിശദീകരിക്കുന്നില്ല. ഹൃദയം ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് ഏതൊരു അമലിനും നമ്മൾ ചെയ്യേണ്ടതാണ്. ഇനി പരിശുദ്ധമായ ഖുർആനുമായി നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ബന്ധങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? പരിശുദ്ധമായ ഖുർആൻ കേൾക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കുക. എല്ലാ സഹോദരങ്ങളും ഇത് ചെയ്യണം. എല്ലാവരും പരിശുദ്ധമായ ഖുർആൻ കേൾക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. അല്ലാഹു നമ്മോട് കൽപ്പിച്ചു, വഇദാ ഖുറിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ ഫസ്തമിഉ ലഹു, നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചു കേൾക്കുക, വഅൻസിതു, നിങ്ങൾ മിണ്ടാതിരിക്കുകയും ചെയ്യുക. ഈ ആയത്തിന്റെ പ്രധാന ഉദ്ദേശം നിസ്കാരത്തിന്റെ സാഹചര്യത്തിലാണെങ്കിലും ഉലമാക്കൾ പറയുന്നു, നിസ്കാരമല്ലാത്ത സമയത്തും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ഖുർആൻ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ അത് കേൾക്കുക എന്നുള്ളത് വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ്. അള്ളാഹു നമ്മോട് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത് ഖുർആൻ കേൾക്കുക. എത്ര സഹോദരങ്ങൾ ഇത് ചെയ്യാറുണ്ട്? വേറെ ആരെയും നമ്മൾ നോക്കണ്ട, നമ്മുടെ സ്വയം ശരീരത്തെ നമ്മൾ നോക്കുക. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, യുബ്സിറു അഹദുക്കും, നിങ്ങളിൽ ചില ആൾക്കാരെ കാണുന്നത് എന്താണ്? മറ്റുള്ള ആൾക്കാരുടെ കണ്ണിലുള്ള ചെറിയ ചെറിയ പൊടികൾ അവൻ നോക്കിക്കാണും, സ്വന്തം കണ്ണിലുള്ള വലിയ വലിയ കരടുകൾ അവൻ കാണുകയും സ്വന്തം കണ്ണിൽ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിൽ ധാരാളം ന്യൂനതകൾ ഉണ്ടാവും, അത് കാണാൻ സമയമില്ല. മറിച്ച് മറ്റുള്ളവരുടെ കുറവുകൾ, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പല ആൾക്കാരും തേടി നടക്കും. ഈ ഒരു ഇബാദത്ത് സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ കേൾക്കുക എന്നൊരു ഇബാദത്ത് എത്ര ആൾക്കാർ അവരുടെ ജീവിതത്തിൽ പാലിക്കാറുണ്ട്? നമ്മൾ എത്ര ആൾക്കാർ ഖുർആൻ കേൾക്കാറുണ്ട്? നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ സഹോദരനോട് പറയുക, നീ എനിക്ക് രണ്ടായ ചോദിച്ചാ ഞാൻ കേൾക്കട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ കല്യാണം കഴിച്ചവരുണ്ടെങ്കിൽ ഭാര്യയോട് പറയുക, ഖുർആൻ ഓതിത്തരിക, ഞാൻ കേൾക്കട്ടെ. പല ആൾക്കാർക്കും അതൊന്നും ഒരു പതിവില്ല, സ്വന്തം ഭാര്യയോട് ഇങ്ങനെ ഖുർആൻ ഓതി കേൾപ്പിക്കാൻ പറയാം. സഹോദരങ്ങളെ അങ്ങനെ നമ്മൾ ആവാൻ പാടില്ല. അവരോട് നമ്മൾ പറയുക, എനിക്ക് കുറച്ച് ഖുർആൻ ഓതിത്തരണം. അവരുടെ ഖുർആൻ നമ്മൾ കേൾക്കുക, നമ്മൾ ഓതിയിട്ട് അവരെ കേൾപ്പിക്കുക. ഖുർആൻ കേൾക്കുക എന്നുള്ളത് വലിയ ഇബാദത്താണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, ഇഖ്റ അലൈയൽ ഖുർആൻ, ഇബ്നു മസ്ഊദ് എനിക്ക് താങ്കൾ ഖുർആൻ ഓതിത്തരണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആശ്ചര്യപ്പെട്ടു. അദ്ദേഹം പ്രവാചകനോട് ചോദിച്ചു, അഅഖറഉ അലൈക വഅലൈക ഉൻസിൽ, പ്രവാചകനെ എന്തിനാണ് ഞാൻ താങ്കൾക്ക് ഓതിത്തരുന്നത്? താങ്കൾക്കല്ലേ അള്ളാഹു ഖുർആൻ നൽകിയത്? ഞാൻ എന്തിനാണ് താങ്കൾക്ക് ഓതിത്തരുന്നത് പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, മറ്റുള്ളവർ ഓതുന്നത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ് ഇബ്നു മസ്ഊദേ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നമ്മുടെ പ്രവാചകൻ ഇഷ്ടപ്പെട്ട കാര്യമാണ് സഹോദരങ്ങളെ ഖുർആൻ കേൾക്കുക എന്നുള്ളത്. ഈ സമയത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുൻ നിസാഇന്റെ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതി കേൾപ്പിക്കാൻ തുടങ്ങി. നബ്സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അവിടുത്തെ ഇത്രയും അധികം ബഹുമാനിച്ച സഹാബിക്ക് അദ്ദേഹത്തിന്റെ മുഖം നോക്കിയിട്ട് ഓതാൻ സാധിച്ചിട്ടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു താഴേക്ക് നോക്കി പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നിസാഇന്റെ ഓരോരോ ആയത്തുകൾ ഓതാൻ തുടങ്ങി. അങ്ങനെ സൂറത്തുൻ നിസാഇലെ 45-ാമത്തെ വചനം, ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിഷഹീദിൻ വജിഇനാ ബിക അലാ ഹാഉലാഇ ഷഹീദ, ആഖിറത്തിനെ സംബന്ധിച്ച് നബ്സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരാമർശിക്കുന്ന ആയത്ത് പറഞ്ഞപ്പോൾ നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുഫ് ഇബ്നു മസ്ഊദ് ഓത്ത് മതിയാക്കൂ എന്ന് പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുഖം നോക്കിയിട്ടല്ല ഓതുന്നത്. അദ്ദേഹത്തിന്റെ അരികിലുണ്ടായ ഒരു വ്യക്തി ഇബ്നു മസ്ഊദിനെ കുത്തിക്കൊണ്ട് പറഞ്ഞു, പ്രവാചകൻ ഓത്ത് നിർത്താൻ പറയുന്നു, താങ്കൾ ഓത്ത് മതിയാക്കുക. നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർത്താൻ പറഞ്ഞപ്പോൾ ഇബ്നു മസ്ഊദ് നിർത്തി. ഇബ്നു മസ്ഊദ് പറയുന്നു, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ഞാൻ നോക്കിയപ്പോൾ ഫഈദാ ഐനൈഹി തദ്രിഫാൻ, നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുന്നുണ്ടായിരുന്നു. എവിടെ സഹോദരങ്ങളെ, ഈ ഒരു സ്വഭാവ ഗുണം നമ്മളിൽ എത്ര ആൾക്കാർ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് കരയാറുണ്ട്, ഖുർആൻ കേട്ടിട്ട് കരയുന്നത് പോയിട്ട് എത്ര ആൾക്കാർ ഖുർആൻ കേൾക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ സത്യവിശ്വാസികളുടെ വിശേഷണമായി പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അൻഫാലിലെ 2-ാമത്തെ വചനത്തിൽ പറയുന്നു, ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അള്ളാഹുവിനെ പറ്റി അവർ കേൾക്കുമ്പോൾ അവരുടെ മനസ്സൊന്ന് പിടക്കും, അവർക്ക് മനസ്സിന് പേടിയുണ്ടാകും. ഖുർആനിന്റെ ആയത്ത് കേൾക്കുമ്പോൾ സഹാബത്ത് കരയുന്നത് പോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒക്കെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് പൊട്ടിക്കരയാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ താടി രോമങ്ങളൊക്കെ നനയാറുണ്ടായിരുന്നു ശക്തമായ കരച്ചൽ കാരണം. നമ്മൾ എന്തുകൊണ്ടാണ് ഖുർആൻ കേൾക്കാത്തത്? അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളോടുമുള്ള നസീഹത്താണ്, എന്റെ നഫ്സിനോടും നിങ്ങളോടും ഖുർആൻ കേൾക്കുന്ന ഒരു പതിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. ഇന്നു മുതൽ വീട്ടിൽ ആരും നമുക്ക് ഓതിത്തരാനില്ല എങ്കിൽ, അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും ഖുർആൻ കേൾക്കാനില്ല എങ്കിൽ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് പോലെ റെക്കോർഡ് ചെയ്യപ്പെട്ട ഖുർആൻ എങ്കിലും നമ്മൾ കേൾക്കില്ല. നമുക്ക് ഇന്ന് ഗൂഗിളിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ സെർച്ച് ചെയ്താൽ ധാരാളമായി പരിശുദ്ധമായ ഖുർആനിന്റെ ഓഡിയോസ് ലഭിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഓഡിയോകളെങ്കിലും നമ്മൾ കേൾക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഏറ്റവും അടിസ്ഥാനം എന്നുള്ളത് ഒരാൾ ഓതുന്നത് കേൾക്കലാണ്. പക്ഷേ അതിന് സാഹചര്യമില്ല എങ്കിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടതെങ്കിലും നമ്മൾ കേൾക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഈ ഒരു ഇബാദത്തിൽ ഒരാളും അശ്രദ്ധ കാണിക്കാൻ പാടില്ല. അത്രയും എളുപ്പമുള്ള, നിസ്സാരമായ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ള ഒരു ഇബാദത്താണ്. പരിശുദ്ധമായ ഖുർആനിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-ാമത്തെ കാര്യം ഖുർആൻ പാരായണം തന്നെയാണ്. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബൂ ഉമാമത്ത് അൽ ബാഹിലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇഖ്റഉൽ ഖുർആൻ, ജനങ്ങളെ നിങ്ങൾ ഖുർആൻ ഓതുക. ഫഇന്നഹു യാതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബി, കാരണം പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന വ്യക്തികൾക്ക് വേണ്ടി അവസാന നാളിൽ ഖുർആൻ ശുപാർശകനായി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നിങ്ങൾക്കറിയാം അവസാന നാളിന്റെ ഭയാനകത എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുദുന ശംസു യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖ്, അള്ളാഹുവിന്റെ അടിയാറുകളുടെ തലയുടെ തൊട്ടുമുകളിലായി അള്ളാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ കൊണ്ട് നിർത്തും. പ്രയാസത്തിന്റെയും ദുരിതത്തിന്റെയും സമയമായിരിക്കും ഈ സമയത്ത് നമുക്ക് ശുപാർശകനായി വരും പരിശുദ്ധമായ ഖുർആൻ. ആർക്ക് ഖുർആൻ നമ്മൾ പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ? അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ പ്രയാസത്തിന്റെ സമയത്ത് നമുക്ക് സഹായം വേണമെങ്കിൽ, പരിശുദ്ധമായ ഖുർആൻ നമ്മെ പരിഗണിക്കണമെങ്കിൽ, ഖുർആൻ ഓതുന്ന ഒരു പതിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസ. ഇവിടെ ഒരു ചോദ്യം, അബൂ ഉമാമത്ത് അൽ ബാഹിലി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പേരെന്താണ്? എന്താണ് അദ്ദേഹത്തിന്റെ പേര്? പറ. ഞാനിത് ആരെങ്കിലും കുറയ്ക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും താഴ്ത്താനോ ചോദിക്കുന്നതല്ല. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ സഹാബത്തിനെ സംബന്ധിച്ച് പോലും നമുക്കറിയില്ല എങ്കിൽ, നമ്മുടെ മുൻഗാമികളായ സഹാബികൾ അവരെ സംബന്ധിച്ച് പോലും സഹോദരങ്ങളെ നമുക്കറിയില്ല എങ്കിൽ എത്രമാത്രം മോശമാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? സുദൈ ഇബ്നു അജ്ലാൻ റളിയല്ലാഹു അൻഹു. അപ്പൊ നമ്മൾ പറഞ്ഞത് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് അവസാന നാളിൽ ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശകനായി വരാനുള്ള കാരണമാണ്. അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ മഹത്വം അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാ ഫലഹു ബിഹി ഹസന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് പാരായണം ചെയ്യുകയാണെങ്കിൽ അവന് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു പ്രതിഫലം നൽകുന്നതാണ്. ഒരു പ്രതിഫലം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് അരികിൽ അതിനെങ്ങനെയാണ് നൽകുക? പത്തിരട്ടിയായി കൊണ്ടാണ്. വൽ ഹസനതു ബിഅശ്രി അംസാലിഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ എത്ര പ്രതിഫലം ലഭിക്കും? 30 പ്രതിഫലം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അലിഫ് എന്ന് പറഞ്ഞാൽ 10, ലാം എന്ന് പറഞ്ഞാൽ 10, മീം എന്ന് പറഞ്ഞാൽ 10, ഇങ്ങനെ 30 ഇരട്ടിയോളം പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകും, അല്ലെങ്കിൽ 30 പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകും. എത്രമാത്രം മഹത്വമാണ് സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതിയാൽ എത്രമാത്രം പ്രതിഫലമാണ് സഹോദരങ്ങളെ നമുക്ക് ലഭിക്കുക, എത്രമാത്രം പ്രതിഫലം നമുക്ക് ലഭിക്കും. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ ഇതൊന്നും ചെയ്യാത്തത്, അല്ലെങ്കിൽ വേണ്ടതുപോലെ പരിശുദ്ധമായ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യാത്തത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ പാരായണം ചെയ്യുക, നന്നായി ഖുർആൻ പാരായണം ചെയ്യുക. ശബ്ദം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളോടുമുള്ള നസീഹത്താണ്, ഖുർആൻ ഓതുന്നത് നമ്മൾ അധികരിപ്പിക്കുക. എത്ര ദിവസത്തിലാണ് നമ്മൾ ഒരു ഖത്തം തീർക്കേണ്ടത്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം കൊണ്ടുവന്നിട്ടുണ്ട്, ഫീ കം യുഖ്റഉൽ ഖുർആൻ, എത്ര ദിവസത്തിലാണ് ഖുർആൻ ഖത്തം തീർക്കേണ്ടത്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ എത്ര ദിവസത്തിലാണ് ഒരു ഖത്തം തീർക്കേണ്ടത്? അവിടെ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്നു. അദ്ദേഹത്തോട് പ്രവാചകൻ പറഞ്ഞു, ഇഖ്റഉൽ ഖുർആന ഫീ ഷഹ്രിൻ, ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും പരിശുദ്ധമായ ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്യുക എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറഞ്ഞു. ആ സഹാബി ഏകദേശം എല്ലാ 7 ദിവസങ്ങളിലും, ചില റിവായത്തുകൾ അനുസരിച്ച് 3 ദിവസങ്ങളിലും ഖത്തം തീർക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തോട് പ്രവാചകൻ പറഞ്ഞത് എന്താണ്? ആദ്യത്തിൽ നിങ്ങൾ എല്ലാ ഒരു മാസത്തിലും ഒരു തവണ ഖത്തം തീർക്കുക. ഇനി നമ്മുടെ അവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കുക, എത്ര ദിവസത്തിലാണ് നമ്മൾ ഖത്തം തീർക്കാറ്? അള്ളാഹു അഅലം, ഞാൻ ഇന്നേ വരെ വായിച്ച ഒരു സഹാബിയുടെ ചരിത്രത്തിലും 30 ദിവസത്തിൽ അധികം എടുക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. എല്ലാ സഹാബികളും ഏറ്റവും കൂടി വന്നാൽ 30 ദിവസത്തിൽ അവരൊരു ഖത്തം തീർക്കാറുണ്ട്. 30 ദിവസത്തിൽ ഒരു തവണയെങ്കിലും അവർ ഖത്തം തീർക്കും. നമ്മൾ എത്രത്തോളം ഓതാറുണ്ട്? ഒരു ഖത്തം ഒരു മാസത്തിൽ തീർക്കണം എന്ന് പറയുമ്പോൾ ഒരു ദിവസം എത്ര ഓതണം? ഒരു ജുസ് എന്ന് പറഞ്ഞാൽ കൂടി വന്നാൽ അത് ഓതാൻ 20 മിനിറ്റ് നമുക്ക് വേണ്ടു. സഹോദരങ്ങളെ, അള്ളാഹു നൽകുന്ന 24 മണിക്കൂറിൽ നിന്ന് ആ ഒരു 20 മിനിറ്റ് മാറ്റി വെക്കാൻ നമുക്കില്ല എങ്കിൽ, ആ ഒരു 20 മിനിറ്റ് എന്തുകൊണ്ടാണ് നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കാത്തത്? എത്രമാത്രം നമ്മുടെ ഈമാൻ ബലഹീനമാണ്. ഞാനും നിങ്ങളും അടങ്ങുന്ന ഇന്ന് പല ആൾക്കാരുടെയും ധാരണ എന്താ? നമ്മളൊക്കെ സ്വർഗത്തിന്റെ അവകാശികളാണ്, നമുക്കൊന്നും പേടിക്കാനില്ല. സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും അധികം ഇബാദത്തുകളിൽ മുന്നേറിയിട്ടും അവർക്ക് പേടിയാണ് ഞാൻ സ്വർഗത്തിൽ പോകോ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സംശയിക്കാറുണ്ട്, ഞാൻ മുനാഫിഖാണോ? ഹവ്വല റളിയല്ലാഹു അൻഹു സംശയിക്കാറുണ്ട്, ഞാൻ മുനാഫിഖാണോ? അദ്ദേഹത്തെ മലക്കുകൾ കുളിപ്പിക്കുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത നൽകിയിട്ടുണ്ട്. അത്രയും മഹാനായ സഹാബി, അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ സംശയിക്കാറുണ്ട്, ഞാൻ കപട വിശ്വാസിയാണോ? നമ്മുടെ അവസ്ഥ എന്താ? നമുക്ക് നിർഭയത്വമാണ്, നമുക്കൊരു പേടിയുമില്ല. ഹസനൽ ബസരി റഹിമഹുല്ല പറയുന്നു, അങ്ങനെ നിർഭയത്വം, ലാ യഅ്മനു ഇല്ലാ മുനാഫിഖ്, ഇവിടെ നിർഭയത്വത്തോടുകൂടി എനിക്കൊന്നും ബാധിക്കാനില്ല, ഞാൻ ചെയ്യുന്നതൊക്കെ ഓക്കെയാണ്, ഇത് മതി എന്നൊരു ധാരണ വരുന്നത് മുനാഫിഖിന് മാത്രമാണ് എന്ന് ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഏതൊരു സ്വർഗം ലഭിക്കാനാണോ സഹാബികൾ ഇത്രയും അധികം സന്മാർഗങ്ങളിൽ മുന്നേറിയിരിക്കുന്നത്, അതേ സ്വർഗത്തിനാണ് നമ്മളും പരിശ്രമിക്കുന്നത്. ആ ഒരു സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യവും. പക്ഷെ എന്തുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ നമ്മളിങ്ങനെ പാരായണം ചെയ്യുന്നില്ല? ഇമാം ഇബ്നു ഹസ്ം റഹിമഹുല്ല പറഞ്ഞു, യുസ്തഹബ്ബു ലിൽ മുസ്ലിം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പുണ്യകരമായ കാര്യമാണ്, അല്ലദി യത്ലുബുൻ നജാ, വിജയം ആഗ്രഹിക്കുന്ന വ്യക്തി, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ പരാജയത്തിൽ നിന്ന് മോചിതനായി വിജയം ലഭിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു പതിവുണ്ടാക്കിയെടുക്കുക. ഫയഖ്തിമഹു ഫീ കുല്ലി ഷഹ്റിൻ മറ, എല്ലാ മാസത്തിലും ഒരു തവണയെങ്കിലും ഖത്തം തീർക്കുക എന്നുള്ളത് വിജയം ആഗ്രഹിക്കുന്നവൻ ചെയ്യേണ്ട കാര്യമാണ് എന്ന് ഇമാം ഇബ്നു ഹസ്ം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. എന്നെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങൾ ചിന്തിക്കുക, എത്ര മാസമായി നമ്മൾ ഖത്തം തീർത്തിട്ട്, എത്ര മാസമായി പല സഹോദരങ്ങളും ഖത്തം തീർത്തിട്ട്, പലരും ഖത്തം തീർക്കാറ് റമദാനിന്റെ മാത്രമാണ്. ഇതാരുടെ മാതൃകയാണ് സഹോദരങ്ങളെ? ഇതാരുടെ മാതൃകയാണ്? ആരാ നമുക്കിത് പഠിപ്പിച്ചു തന്നത്? മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ദീൻ പഠിച്ച താബിഈങ്ങൾ പറയാറുണ്ട്, എന്ത് കാര്യം ഇബ്നു മസ്ഊദിനോട് നമ്മൾ ചോദിച്ചാലും ഖുർആനിൽ നിന്ന് നമുക്ക് മറുപടി തരുമായിരുന്നു. ഏത് കാര്യം അദ്ദേഹത്തോട് ചോദിച്ചാലും ഖുർആനിൽ നിന്ന് മറുപടി നൽകും. ഏത് കാര്യം അദ്ദേഹത്തോട് ചോദിച്ചാലും ഖുർആനിൽ നിന്ന് മറുപടി നൽകും. പക്ഷേ പിൻഗാമികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖുർആനിൽ അറിവില്ലാത്തതിനാൽ അവർക്കൊരു വിഷയം ഖുർആനിൽ നിന്ന് പറയാൻ സാധ്യമല്ല, അല്ലെങ്കിൽ ഖുർആനിൽ നിന്ന് തെളിവ് പറയാൻ സാധ്യമല്ല. ഷെയ്ഖ് ഫഹദ് അൽ ഫുഹൈദ് ഹഫിളഹുല്ലയെ ഒരു ദിവസം സന്ദർശിക്കാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഏതൊക്കെ മോശപ്പെട്ട വാദങ്ങളുണ്ടോ, ബിദഅത്തിന്റെയും അതുപോലെ തന്നെ നിരീക്ഷരവാദത്തിന്റെയും അതുപോലെ ഏതൊക്കെ വാദങ്ങളുണ്ടോ, അതിനൊക്കെ മറുപടി പരിശുദ്ധമായ ഖുർആനിലുണ്ട്. ഏത് നിരീക്ഷരവാദമാണെങ്കിലും ഏത് മോശപ്പെട്ട വാദങ്ങളാണെങ്കിലും അതിന് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല മറുപടി പരിശുദ്ധമായ ഖുർആനിലുണ്ട്. ഖുർആൻ നമ്മൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ ഖുർആൻ ഉപയോഗിച്ച് നമുക്ക് എല്ലാവരോടും നല്ല രീതിയിൽ മറുപടി പറയാൻ സാധിക്കുമായിരുന്നു എന്ന് ഷെയ്ഖ് ഫഹദ് അൽ ഫുഹൈദ് ഹഫിളഹുല്ല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന ഒരു പതിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസത്തിൽ, അല്ലെങ്കിൽ ചില റിവായത്തുകളിൽ വന്നതുപോലെ 40 ദിവസത്തിലെങ്കിലും ഒരു തവണ ഖത്തം തീർക്കുന്ന പതിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കരുത്. ഒരു ദിവസം 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് മാറ്റിവെക്കാൻ നമുക്കില്ല എങ്കിൽ എല്ലാ നിസ്കാരത്തിനും മുമ്പും ശേഷവും 2-2 പേജ് വെച്ച് പാരായണം ചെയ്താൽ ഒരു പ്രയാസവുമില്ലാതെ ഒരു ദിവസം ഒരു ജുസ് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. ഇന്ന് പല ആൾക്കാർക്കും ഖുർആൻ ഓതുമ്പോൾ മടുപ്പ് വരും, ഖുർആൻ തുറന്നു വെച്ചാൽ തന്നെ ഉറക്ക് വരും പല ആൾക്കാർക്കും. എന്തുകൊണ്ടാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ അസ്മാഉ വസ്സിഫാത്തിലും ഇമാം അഹ്മദ് അവിടുത്തെ സുഹദിലും ഉദ്ധരിക്കുന്ന അസറിൽ കാണാം, ലൗ തഹുറത് ഖുലൂബുനാ മാ ശബിഅ്നാ മിൻ കലാമി റബ്ബിനാ, നമ്മുടെ ഹൃദയം ശുദ്ധിയായിരുന്നുവെങ്കിൽ ഒരിക്കലും ഖുർആൻ നമുക്ക് മതിയാവില്ല. നമ്മുടെ ഹൃദയം എങ്ങാനും നമ്മൾ ശുദ്ധീകരിച്ചിരുന്നെങ്കിൽ, ഞാൻ ഒന്നാമതായി പറഞ്ഞ കാര്യം, നമ്മുടെ ഹൃദയം നമ്മൾ ശുദ്ധീകരിച്ചാൽ എത്ര ഖുർആൻ ഓതിയാലും എത്ര ഖുർആൻ കേട്ടാലും നമുക്ക് മടുപ്പ് വരില്ല. അതുകൊണ്ടാണ് സഹാബികളുടെ ജീവിതത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഒരായത്ത് ഓതിയിട്ട് രാത്രി നിസ്കാരം അവർ തുടങ്ങി രാവിലെ ഫജർ വരെ ആ ഒരു ആയത്ത് തന്നെ അവർ ആവർത്തിച്ചു എന്നൊക്കെ അവരുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് ഇതുകൊണ്ടാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ അവർക്ക് മാധുര്യമുണ്ടായിരുന്നു. ഇന്ന് എനിക്കും നിങ്ങൾക്കും നഷ്ടപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു നിഅമത്താണ് അള്ളാഹു നമ്മളിൽ നിന്ന് തടഞ്ഞു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പലരിൽ നിന്നും തടഞ്ഞു വെച്ചിരിക്കുന്ന വലിയ നിഅമത്താണ് പരിശുദ്ധമായ ഖുർആനിന്റെ മാധുര്യം. അവർക്കില്ല, കേവലം ഒരു ആചാരം എന്ന രൂപത്തിൽ ഖുർആൻ ഓതും. അതല്ലാതെ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ മനസ്സ് സന്തോഷിക്കുക, മനസ്സിന് സമാധാനമുണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇബാദത്തുകളിലാണ് എനിക്ക് കൺകുളിർമ. ആ അവസ്ഥയും ഇന്ന് പലപ്പോഴും മുസ്ലിം സമൂഹത്തിനില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിം സമൂഹത്തിന്റെ ഒരു ചൈതന്യമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിരുന്ന ഒരു ഇസ്സത്തുണ്ട്, അത് തിരികെ പിടിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, വഇന്നീ ലഅക്റഹു അയ്യതിയ علي يوم ما انظر في المصحف, ഖുർആൻ നോക്കാത്ത ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. പരിശുദ്ധമായ ഖുർആൻ നോക്കാത്ത ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധമായ ഖുർആനിന്റെ സലഫുകൾ നൽകിയിരിക്കുന്ന പ്രാധാന്യം പറഞ്ഞതിന് ശേഷം പറഞ്ഞു, കരിഹു അയ്യംദിയ അലൽ റജുലി യൗമുൻ ലാ യൻളുറു ഫിൽ മുസ്ഹഫ്. സലഫുകളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ഖുർആൻ ഒരു ദിവസം കുറച്ചെങ്കിലും നോക്കാത്ത വ്യക്തികളെ അവർ വെറുത്തിരുന്നു. അതൊരിക്കലും അവർ നല്ല ഒരു പ്രവർത്തനമായിട്ടല്ല കണക്കാക്കിയിരുന്നു. ഇനി നമ്മൾ ചിന്തിക്കുക, നമ്മുടെ കൂട്ടത്തിൽ എത്ര ആൾക്കാർ ഇന്ന് ഖുർആൻ എടുത്ത് ഓതിയിട്ടുണ്ട്? എത്ര സഹോദരങ്ങൾ ഇന്ന് ഖുർആൻ ഓതിയിട്ടുണ്ട്? നമ്മൾ കേവലം ഖുർആനിന്റെ ആൾക്കാരാണ്, ഖുർആനിനെ സ്നേഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഖുർആൻ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ്, ഇങ്ങനെ പറഞ്ഞു നടന്നതുകൊണ്ട് കാര്യമില്ല. പേരുകളിലല്ല, മറിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്, എത്രത്തോളം നമ്മൾ ഖുർആൻ ഓതുന്നുണ്ട്. അതുകൊണ്ട് ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങളും പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. അതുപോലെ തന്നെ ഖുർആൻ ഓതാൻ അറിയാത്തവരാണെങ്കിൽ അറിയുന്നവരുടെ അരികിലേക്ക് പോയിക്കൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓതാൻ നമ്മൾ പഠിക്കുക. പല സഹോദരങ്ങളും ഖുർആൻ ഓതാൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ടാകും. അവരുടെ അരികിൽ പോയിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കുക. സാധാരണക്കാർ, ശബ്ദം കേൾക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഓതേണ്ടത് നന്നായി അറിയില്ല എങ്കിൽ ഓതാൻ അറിയുന്ന സഹോദരങ്ങളുടെ അരികിൽ പോവുക, അവർ പഠിക്കുക. സൂറത്തുൽ ഫാത്തിഹ മുതൽ തുടങ്ങുക. നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായി നമുക്ക് വരുന്ന ഇത്തരത്തിൽ ഫാത്തിഹ, അതുപോലെ തന്നെ ചെറിയ ചെറിയ സൂറത്തുകളൊക്കെ പഠിച്ചുകൊണ്ട് തുടങ്ങുക. പഠിപ്പിക്കുന്ന സഹോദരങ്ങൾ ആ രീതിയിൽ നല്ല ഒരു പഠനം അല്ലെങ്കിൽ നല്ലൊരു അധ്യാപനം അവർക്ക് നൽകുക. ഉലമാക്കൾ പറയാറുണ്ട്, ഇന്ന് ചില ആൾക്കാർ പഠിപ്പിക്കാറ് എങ്ങനെയാണ്, ഒരു വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥിയുടെ അരികിൽ ഒരാൾ പഠിക്കാൻ വരും, എന്നിട്ട് പറയും എനിക്ക് ഖുർആൻ പഠിക്കണം. അയാൾ പറയും എനിക്ക് ഞാൻ പഠിപ്പിച്ചു തരാം, ഒതിക്കോ സൂറത്തുൽ ഫാത്തിഹ ആരംഭിക്കാൻ പറയും. അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം. വിദ്യാർത്ഥി പറയും ലാ അ അ അഊ അഊ അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീമിന്റെ മുകളിൽ രണ്ട് മണിക്കൂർ സൂറത്തുൽ ഫാത്തിഹ തീരാൻ ഒരാഴ്ച. ഇങ്ങനെ ഒരു വ്യക്തി ഖുർആൻ ഓതിയാൽ പിന്നെ അയാൾ എപ്പോ പഠിക്കാം? ഉലമാക്കൾ പറയുന്നു, ഒരു സാധാരണക്കാരൻ ഒരു വിദ്യാർത്ഥിയുടെ അരികിൽ ഖുർആൻ പഠിക്കാൻ വേണ്ടി വന്നാൽ അവന് ഖുർആൻ മൊത്തത്തിൽ ഓതാൻ, അർത്ഥം മാറാത്ത രൂപത്തിൽ മൊത്തത്തിൽ ഓതാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുക. അതിനുശേഷം വീണ്ടും അവൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനേക്കാളും ഉയർന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. നന്നായി മഖ്റജുകളും അതുപോലെ തന്നെ തജ്വീദ് അഹ്കാമുകളും ഒക്കെ നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുക. അതല്ലാതെ ഒരു സാധാരണക്കാരൻ നമ്മുടെ അരികിലേക്ക് വരുമ്പോൾ തന്നെ, ഒന്നും അറിയാത്തൊരു വ്യക്തി വരുമ്പോൾ തന്നെ സൂറത്തുൽ ഫാത്തിഹയുടെ മുകളിൽ രണ്ടാഴ്ച ഇരുന്നാൽ അവൻ എങ്ങനെയാണ് ഖുർആൻ പഠിക്കുക? അവന് മടുപ്പ് വരും, സ്വാഭാവികമായിട്ടും മടുപ്പ് വരും. ഇന്ന് പല ആൾക്കാരും അങ്ങനെയാ പഠിപ്പിക്കുന്നത്. പല സഹോദരങ്ങളും പരാതി പറയുന്നതായി കാണാറുണ്ട്. ഇന്ന് മർക്കസിൽ ഖുർആൻ പഠിക്കാൻ വേണ്ടി പോയി, സൂറത്തുൽ ഫാത്തിഹ അഊദു ബില്ലാഹി ഓതുമ്പോൾ തന്നെ ആ ആ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തുടങ്ങും. അങ്ങനെയല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത്, മറിച്ച് നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ നമ്മൾ തെരഞ്ഞെടുക്കുക. അവരുടെ അരികിൽ പോയിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുന്നത് നമ്മൾ പഠിക്കുക. തജ്വീദ് വേണ്ട എന്നോ അല്ലെങ്കിൽ മഖ്റജ് വേണ്ട എന്നല്ല പറയുന്നത്, മറിച്ച് നമ്മൾ ആരെയാണോ പഠിപ്പിക്കുന്നത് അതെപ്പോഴും നമ്മൾ പരിഗണിക്കുക. സാധാരണക്കാരെയാണെങ്കിൽ അവർക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞ വിഷയം പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന കാര്യമാണ്. പരിശുദ്ധമായ ഖുർആൻ നിരന്തരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാരായണം ചെയ്യും. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ പറയാറുണ്ട്, എനിക്ക് ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കാതെ ബറക്കത്ത് കുറഞ്ഞതായി ഞാൻ തോന്നുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നത് ഞാൻ അധികരിപ്പിക്കും. അപ്പോൾ അവർക്ക് ജീവിതത്തിൽ ബറക്കത്ത് അനുഭവപ്പെടാറുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ ഇന്ന് ഖുർആൻ എത്ര ആൾക്കാർ വേണ്ടതുപോലെ ഓതാറുണ്ട്? അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു കാര്യം, പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് നാല് സൂറത്തുകളാണ് അല്ലെങ്കിൽ നാല് വലിയ സൂറത്തുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും ഓതാറുള്ളത്. നാല് വലിയ സൂറത്തുകൾ, ചെറിയ സൂറത്തുകൾ പലതുമുണ്ട്, നാല് വലിയ സൂറത്തുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിത്യമായിട്ട് ഓതാറുള്ളത്. ആ ഒരു സുന്നത്തിൽ പ്രവാചകനെ പിൻപറ്റാൻ സാധിക്കുന്നവർ അല്ലെങ്കിൽ സമയം ലഭിക്കുന്നവർ നിർബന്ധമായും ആ ഒരു സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുക. ഏതൊക്കെയാണ് നാല് സൂറത്തുകൾ? ഒന്ന് സൂറത്തുൽ മുൽക്ക്, മറ്റൊന്ന് സൂറത്തു സജ്ദ. സൂറത്തുൽ മുൽക്കും സൂറത്തു സജ്ദയും ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ അദ്ദേഹം പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യനാമു ഹത്താ യഖ്റാ അലിഫ് ലാം മീം തൻസീൽ വതബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. ഇമാം തിർമിദി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു സജ്ദയും സൂറത്തുൽ മുൽക്കും പാരായണം ചെയ്യുന്നത് വരെ ഉറങ്ങാറില്ലായിരുന്നു. എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പാരായണം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വേറെ രണ്ട് സൂറത്തുകൾ ഏതൊക്കെയാണ്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യനാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാറില്ല, ഹത്താ യഖ്റാ അസ്സുമറ വബനി ഇസ്രായീൽ, സൂറത്തു സുമറും സൂറത്തു ബനി ഇസ്രായീലും പാരായണം ചെയ്യുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാറില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞത് സഹോദരങ്ങളെ, ബാറകല്ലാഹു ഫീകും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും നാല് സൂറത്തുകൾ, നാല് വലിയ സൂറത്തുകൾ ഓതുന്നതുവരെ ഉറങ്ങാറില്ലായിരുന്നു. സൂറത്തു സജ്ദയും സൂറത്തുൽ മുൽക്കും ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം തിർമിദി ഉദ്ധരിക്കുന്നത്. അതുപോലെ തന്നെ സൂറത്തു സുമറും സൂറത്തു ബനി ഇസ്രായീലും ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നത്. ഈ നാല് സൂറത്തുകൾ നമ്മുടെ ജീവിതത്തിൽ സാധിക്കുമെങ്കിൽ നമ്മൾ ഓതുക. അഥവാ സമയമില്ല എങ്കിൽ, ഇന്ന് പലരും പറയുന്നത് പോലെ അവർക്ക് സമയമില്ല, ദുനിയാവിന്റെ ഷുഗുലുകളിലാണ്, അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും നമ്മൾ ഓതുക. കേവലം 30 ആയത്ത് മാത്രമാണ് സൂറത്തുൽ മുൽക്കിലുള്ളൂ. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരിശുദ്ധമായ ഖുർആനിൽ 30 ആയത്തുള്ള ഒരു സൂറത്തുണ്ട്. ആ സൂറത്ത് ആരെങ്കിലും പാരായണം ചെയ്യുകയാണെങ്കിൽ അവന് അല്ലാഹു സുബ്ഹാനഹു വതആല പാപമോചനം നൽകുന്നതുവരെ ആ സൂറത്ത് അവന് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഹിയ സൂറത്തുൽ മുൽക്ക് എന്ന് ഹദീസിന്റെ ബാക്കിയിൽ കാണാം. അതാണ് സൂറത്തുൽ മുൽക്ക്. ആരെങ്കിലും സൂറത്തുൽ മുൽക്ക് അവരുടെ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ ആ സൂറത്തുൽ മുൽക്ക് അള്ളാഹുവിന്റെ അരികിൽ ഈ അടിമയ്ക്ക് വേണ്ടി അവൻക്ക് എല്ലാ പാപങ്ങളും അള്ളാഹു മാഫാക്കുന്നതുവരെ ശുപാർശ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ ഉലമാക്കൾ പറയുന്നു, സൂറത്തുൽ മുൽക്ക് ഓതുക എന്നുള്ളത് കേവലം ഒരു പാരായണം ചെയ്യുക എന്നതല്ല ഉദ്ദേശം, മറിച്ച് സൂറത്തുൽ മുൽക്ക് പഠിക്കുക, അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുക, അതനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ അമൽ ചെയ്യുക, അതിന്റെ കൂടെ എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് ഓതുക. അങ്ങനെ ഒരു വ്യക്തി ചെയ്യുകയാണെങ്കിൽ അവന്റെ തെറ്റുകൾ അള്ളാഹു മാപ്പാക്കുന്നത് വരെ പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്ത് അവന് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആരെങ്കിലും സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും ഓതുകയാണെങ്കിൽ നരക ശിക്ഷ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അത് അവനെ തടയുമെന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായും നമുക്ക് കാണാൻ സാധിക്കും. അതൊരിക്കലും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ അഭിപ്രായം പറയുകയില്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടതാണത്. അതുകൊണ്ട് തന്നെ അതിനെ പ്രവാചകൻ പറഞ്ഞതിന്റെ ഹുക്കുമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും നമ്മൾ ഓതുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികളെ കാലത്ത് സൂറത്തുൽ മുൽക്ക് ഇന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഏതാണ് പേര്? ഏത് പേരിലാണ് സഹാബത്തിന്റെ കാലഘട്ടത്തിൽ സൂറത്തുൽ മുൽക്ക് അറിയപ്പെട്ടത്? അൽമാനിയ എന്ന് പറഞ്ഞാൽ തടയുന്ന വസ്തു, അല്ലെങ്കിൽ തടയുന്ന കാര്യം. എന്താണ് തടയുക? ഖബറിലെ ശിക്ഷയെ തടയുന്ന കാര്യം എന്ന അർത്ഥത്തിൽ സൂറത്തുൽ മുൽക്കിന് അൽമാനിയ എന്ന പേരാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ നാല് സൂറത്തുകൾ എപ്പോഴും നമ്മൾ ഓതാൻ വേണ്ടി പരിശ്രമിക്കുക. അഥവാ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഏറ്റവും കുറഞ്ഞത് സൂറത്തുൽ മുൽക്ക് നമ്മുടെ ജീവിതത്തിൽ പാരായണം ചെയ്യുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി ചില ആയത്തുകളും ചില ചെറിയ ചെറിയ സൂറത്തുകളും ഓതാറുണ്ട്. അതൊക്കെ പറയുക എന്നുള്ളത് ധാരാളം സമയം നമുക്ക് ആവശ്യമാണ്. പ്രധാനപ്പെട്ട ഒരൊറ്റ കാര്യം മാത്രം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ എല്ലാ രാത്രിയിലും, അല്ലെങ്കിൽ ഒരു രാത്രി ഓതുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആ ദിവസത്തെ അവനെ സംരക്ഷിച്ചു നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് എല്ലാ രാത്രിയിലും സൂറത്തുൽ ബഖറയിലെ അവസാന രണ്ട് ആയത്തുകൾ ഓതാൻ നമ്മൾ പരിശ്രമിക്കുക. ഒരു ഷർറും നമുക്ക് ഏൽക്കുകയില്ല. വിശ്വസിച്ചുകൊണ്ട് അല്ലാഹു എന്നെ സംരക്ഷിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി നമ്മൾ ഓതുക, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഏത് സമയത്താണ്? രാത്രിയിലാണ് നമ്മൾ ഓതേണ്ടത്. രാത്രി എന്ന് പറയുമ്പോൾ അറബിയിൽ, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പരിഗണനയിൽ രാത്രി എന്ന് പറയുന്നത് മഗ്രിബിന് ശേഷമാണ് ആരംഭിക്കുക. അതുകൊണ്ട് എല്ലാ ദിവസവും മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ഏത് സമയമാണെങ്കിലും രാത്രിയിൽ അവൻ എന്ത് ചെയ്യുക? സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ട് ആയത്ത് ഓതുക. ചില സഹോദരങ്ങൾ ഉറങ്ങുന്ന ദിക്റുകളിലാണ് സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ട് ആയത്ത് പറയാറ്. ഉറങ്ങുമ്പോഴുള്ള അസ്കാറുകളിൽ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ പറഞ്ഞു, ഏറ്റവും നല്ലത് മഗ്രിബ് കഴിഞ്ഞ ഉടൻ ഓതലാണ്. കാരണം മഗ്രിബ് കഴിഞ്ഞ ഉടൻ ഓതിയാൽ മഗ്രിബ് മുതൽ അള്ളാഹുവിന്റെ സംരക്ഷണം അവന് ലഭിക്കും. അതല്ല, ഉറങ്ങുന്നത് മുതലാണ് അവനത് ചൊല്ലിയതെങ്കിൽ ഉറങ്ങുന്നത് മുതൽ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സംരക്ഷണം അവന് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും നല്ലത് മഗ്രിബ് പ്രവേശിച്ചത് മുതൽ ആ ആയത്ത്, ബഖറയിലെ അവസാനത്തെ രണ്ട് ആയത്ത് ഓതാൻ നമ്മൾ പരിശ്രമിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണമാണ്. അത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും ഖുർആൻ അവർ ജീവിതത്തിൽ കൂടുതലായി ശ്രദ്ധ കൊടുക്കണം. മദീനയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹത്തോട് പല ആൾക്കാരും വന്നുകൊണ്ട് വ്യക്തിപരമായി നസീഹത്തുകൾ ചോദിക്കുമ്പോൾ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഷെയ്ഖ് പറയാറ്, നിങ്ങൾ ഖുർആൻ മുറുകെ പിടിക്കുക, നിങ്ങൾ ഖുർആൻ ഓതുക. ഒരു വിദ്യാർത്ഥി വന്നുകൊണ്ട് ഷെയ്ഖിനോട് ചോദിച്ചു, ഞാൻ ഹദീസിന്റെ കിതാബ് ഹിഫ്ളു ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എനിക്ക് ഹദീസ് പഠിക്കാൻ താല്പര്യമുണ്ട്. ഒന്ന് രണ്ട് ഹദീഫിന്റെ കിതാബ് പറഞ്ഞിട്ട് ചോദിച്ചു ഇതിൽ ഏതാണ് ഞാൻ ഹഫ്ദ് ചെയ്യേണ്ടത്. ഷെയ്ഖ് ചോദിച്ചു നീ ഖുർആൻ ഹാഫിദ് ആണോ? അല്ല. എന്നാൽ ഒരു ഹദീഫിന്റെ കിതാബ് നീ ഹഫ്ദ് ചെയ്യേണ്ട, ഖുർആൻ ഹഫ്ദ് ചെയ്യുക എന്ന് ഷെയ്ഖ് അബ്ദുൽ മഹ്സിൻ പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധമായ ഖുർആൻ വലിയ സ്ഥാനം നമ്മൾ നൽകുക. നിത്യമായി ഖുർആൻ ഓതുന്നവരാണെങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ബറക്കത്തുകൾ അവരുടെ ജീവിതത്തിൽ നൽകും, ധാരാളം റഹ്മത്തുകൾ അല്ലാഹു നൽകും. അല്ലാഹു പറഞ്ഞ എന്താണ്? വഈദാ ഖുറിയൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. അല്ലാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള മാർഗമാണ് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് ഖുർആൻ ഓതുന്ന വിഷയത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു വിട്ടുവീഴ്ചയുമില്ല. എത്ര തിരക്കുള്ളവരാണെങ്കിലും, ചില ആൾക്കാർ പറയും കുറെ പഠിക്കാനുണ്ട്, എത്ര തിരക്കുള്ളവരാണെങ്കിലും ഒരു ദിവസം ഒരു 20 മിനിറ്റ് എങ്കിലും മാറ്റിവെച്ച് ഒരു ജുസ് എങ്കിലും ഓതാൻ എല്ലാ സഹോദരങ്ങളും തയ്യാറാവും. 20 മിനിറ്റ് മാറ്റിവെച്ചാൽ ഒരു ജുസ് നമുക്ക് ഓതാൻ സാധിക്കും. അതുകൊണ്ട് വിദ്യാർത്ഥികൾ നിർബന്ധമായും അത് ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതത്തിൽ വലിയ ബറക്കത്ത് തന്നെ അത് കാരണത്താൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആനുമായി നമുക്കുണ്ടാവേണ്ട ഒരു ബന്ധമാണ് ഖുർആനിന്റെ അർത്ഥം മനസ്സിലാക്കുക, അതനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യുക. ഇന്ന് പല ആൾക്കാരും ഒഴിവാക്കിയിരിക്കുന്ന കാര്യമാണ് പരിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥം അനുസരിച്ചുകൊണ്ട് നമ്മൾ അമൽ ചെയ്യുക. ഈ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതി. ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? പരിശുദ്ധമായ ഖുർആൻ നമ്മൾ ചിന്തിക്കാനാണ്. പരിശുദ്ധമായ ഖുർആൻ നമ്മൾ ചിന്തിക്കാനാണ്. അതുകൊണ്ട് തന്നെ കാഫിരീങ്ങളെ അല്ലാഹു ആക്ഷേപിക്കുന്ന സമയത്ത് എന്ത് പറഞ്ഞു? അഫലാ യതദബ്ബറൂന അൽ ഖുർആൻ. അവർ ഖുർആൻ ചിന്തിക്കുന്നില്ലേ? അമ അലാ ഖുലൂബിൻ അഖ്സാലുഹ. അതല്ല, അവരുടെ ഹൃദയം മൂടപ്പെട്ടതാണ്. പരിശുദ്ധമായ ഖുർആൻ ചിന്തിക്കാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു മുസ്ലിമിന് ചേർന്നിരിക്കുന്ന വിശേഷണമല്ല. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥം പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കും. എങ്ങനെയാണ് അർത്ഥം പഠിക്കുക? ഇന്ന് പല ആൾക്കാരും അർത്ഥം പഠിക്കുക എന്നതുകൊണ്ട് കരുതിയിരിക്കുന്നത് ഖുർആനിന്റെ ഏതെങ്കിലും ഒരു തർജ്ജമ എടുത്ത് അതിന്റെ മലയാള അർത്ഥം ഇങ്ങനെ വായിക്കും. അതല്ല അർത്ഥം പഠിക്കൽ. മറിച്ച് ഒരു ആയത്ത് നമ്മൾ കേട്ടാൽ, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി ഓതുന്ന സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹയിലെ ഓരോരോ ആയത്ത് നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ താല്പര്യം എന്താണ്, അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടത്, അത് നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് പലരോടും അർ റഹ്മാനു റഹീം എന്താ അർത്ഥം? കാരുണ്യവാനും കരുണാനിധിയും. അവന്റെ അർത്ഥം അറിയാം, പക്ഷെ അവന്റെ ജീവിതത്തിൽ അതുകൊണ്ട് എന്ത് മാറ്റമുണ്ടായി? റഹ്മാനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ, അള്ളാഹു റഹ്മാനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എത്രമാത്രം അവൻ അവന്റെ ജീവിതത്തിൽ അത് ഉൾക്കൊണ്ടു. തന്റെ ചെറിയവരോട് അവൻ കരുണ കാണിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം ഉമ്മയോട് മോശമായിട്ടാണ് അവൻ പെരുമാറുന്നതെങ്കിൽ, അവൻ റഹ്മത്തിന്റെ അർത്ഥം ജീവിതത്തിൽ ഉൾക്കൊള്ളാത്തവനാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരോട് വഞ്ചന കാണിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഈ ആശയങ്ങൾ അവൻ ഉൾക്കൊള്ളാത്തവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അർത്ഥം അറിയുക, അമൽ ചെയ്യുക എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം കേവലം അറബി ഭാഷയുടെ അർത്ഥം മനസ്സിലാക്കലല്ല. അത് ആർക്കും പറ്റും. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി പറയാറുണ്ട്, അറബി അറിയുന്ന ആർക്കും അറബിയിൽ ഏത് കിതാബ് വായിച്ച് അർത്ഥം പറയാൻ പറ്റും. അതല്ല ഉദ്ദേശം. മറിച്ച് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടായി? ഖുർആനിന്റെ അർത്ഥം പഠിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടായി? അതാണ് എപ്പോഴും നമ്മൾ പരിശ്രമിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അനസ് ഇബ്നു മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, തീർച്ചയായും ജനങ്ങളിൽ നിന്ന് അല്ലാഹുവിന് വേണ്ടപ്പെട്ടവരുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അല്ലാഹുവിന് വേണ്ടപ്പെട്ടവർ ഇത്ര വലിയ ഫളാണ് സഹോദരങ്ങളെ. അല്ലാഹുവിന് വേണ്ടപ്പെട്ടവർ, സഹാബികൾ ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ആരാണവർ, അല്ലാഹുവിന്റെ വേണ്ടപ്പെട്ടവരാരാണ്? എന്തിനാണ് സഹാബികൾ ചോദിക്കുന്നത്? കേവലം ഒരു ഹദീസ് പഠിച്ച് അവിടെ ഇരിക്കാനാണോ? അല്ല, മറിച്ച് ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടാൻ അവർക്ക് താല്പര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിന്റെ ആൾക്കാരാണ്. ഉലമാക്കൾ ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ പറയുന്നു, ഖുർആനിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുകയും അത് അവരുടെ ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുന്നവരാണ്. പരിശുദ്ധമായ ഖുർആൻ ജീവിതത്തിൽ പാലിക്കാനുള്ളതാണ്. ഖുർആൻ കേവലം ഓതിപ്പോവാനുള്ളതോ, അല്ലെങ്കിൽ കേവലം നമ്മൾ അതിന്റെ അനുയായിയാണെന്ന് പറഞ്ഞു നടക്കാനുള്ളതോ അല്ല, മറിച്ച് പരിശുദ്ധമായ ഖുർആൻ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരാനുള്ളതാണ്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, 10 ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമ്മൾ പഠിച്ചാൽ അടുത്ത ആയത്തുകൾ പഠിക്കുന്നതിന് മുമ്പ് അത് ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരുമായിരുന്നു. ഇതൊക്കെ മുൻഗാമികളുടെ ചരിത്രം പറഞ്ഞിങ്ങനെ നമ്മൾ കേട്ടിരിക്കാൻ മാത്രമല്ല, മറിച്ച് നമ്മൾ ചിന്തിക്കുക, ഞാനും നിങ്ങളും അടങ്ങുന്ന ഇന്നത്തെ മുസ്ലിം സമൂഹം ചിന്തിക്കുക, എന്തുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന ആശയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയിരിക്കുന്നത്? ഇന്ന് പലരുടെയും അവസ്ഥ ഇതാണ്, അവർക്ക് ഖുർആനിന്റെ ഒരു ആയത്ത് അറിയുകയോ, അല്ലെങ്കിൽ ആ ആയത്തനുസരിച്ച് അവരുടെ ജീവിതം തിട്ടപ്പെടുകയോ ഇല്ല. നമ്മൾ ചിന്തിച്ചു നോക്കുക, ഇത്രയും വർഷം നമ്മൾ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ടും ഖുർആനിലെ ഏത് ആയത്താണ് സഹോദരങ്ങളെ അതനുസരിച്ച് അമൽ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുക? ഏത് ആയത്താണ് നമുക്ക് പറയാൻ സാധിക്കുക? തൗഹീദ് ഉള്ളവരാണെന്ന് പറയുന്നവരിൽ നിന്ന് പോലും തൗഹീദിന് കളങ്കമുണ്ടാക്കുന്ന എത്ര എത്ര കാര്യങ്ങളാണ് അവരിൽ നിന്നുണ്ടാകുന്നത്, എത്ര എത്ര വിഷയങ്ങൾ. തൗഹീദ് ഉള്ളവരാണെന്ന് പറയുന്നവർ ദുനിയാവിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പരസ്പരം തെറ്റി നിൽക്കുന്നു. അവൻ എവിടെയാണ് ജീവിതത്തിൽ ഖുർആൻ പാലിക്കുന്നത്? കച്ചവടത്തിന്റെ പേരിൽ പരസ്പരം ബന്ധം വിച്ഛേദിച്ചവർ, അവർ പറയുന്നു തൗഹീദുള്ളവരാണ്, ഖുർആനിന്റെ ആൾക്കാരാണ്. അവൻ എങ്ങനെയാണ് ഖുർആനിന്റെ ആളാവുക? സ്വന്തം ജീവിതത്തിൽ ബാക്കിയുള്ളവരോട് ബന്ധം വിച്ഛേദിച്ച് നടക്കുന്നവൻ ദുനിയാവിന്റെ പേരിൽ അവൻ എങ്ങനെയാണ് ഖുർആനിന്റെ ആളാവുക? അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനിന്റെ ആൾക്കാരെന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആൻ ജീവിതത്തിൽ പാലിക്കുന്നവരാണ്, കേവലം പാരായണം ചെയ്യുന്നവരല്ല. ജീവിതത്തിൽ ഖുർആൻ നമ്മൾ പാലിക്കണം. നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ ഇടപാടുകളിൽ ഇതിലൊക്കെ ഖുർആൻ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ഇസ്ലാം പഠിപ്പിച്ചു തന്ന മൂല്യങ്ങൾ. ആരെങ്കിലും ഇസ്ലാമിന്റെ ആ മൂല്യങ്ങളൊക്കെ ജീവിതത്തിൽ പാലിച്ചിരുന്നുവെങ്കിൽ അവനേക്കാളും നല്ലൊരു വ്യക്തി ലോകത്തുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് സ്വഹാബത്തിന്റെ സ്വഭാവം കണ്ടിട്ട് പോലും കാഫിറുകൾ ആശ്ചര്യപ്പെട്ടത്. നിങ്ങൾക്കറിയാം, സ്വാഭാവികമായി നമുക്കൊരു വ്യക്തിയോട് ദേഷ്യമുണ്ടെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ എന്തൊക്കെ പറയും, എന്തൊക്കെ പറയും, എന്തൊക്കെ മോശതരങ്ങൾ പറയും. ഹിറക്കലിന്റെ കൊട്ടാരത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അന്വേഷിക്കാൻ അബൂ സുഫിയാൻ എന്ന് പറയുന്ന അന്ന് കാഫിറായിരുന്ന ഒരു വ്യക്തിയെ ഹിറക്കൽ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? പ്രവാചകൻ നല്ല വ്യക്തിയാണ്, പ്രവാചകനെ കൊല്ലാൻ വേണ്ടി പരിശ്രമിക്കുന്ന, പ്രവാചകനോട് അങ്ങേയറ്റം ദേഷ്യമുള്ള ആ സമയത്ത് അബൂ സുഫിയാൻ പറയുകയാണ് അദ്ദേഹം നല്ല വ്യക്തിയാണ്. ഹിറക്കൽ ചോദിച്ചു അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും നല്ലവരാണ്, അവർ വഞ്ചന കാണിക്കുകയില്ല, അവർ മോശമായ കാര്യങ്ങൾ ചെയ്യുകയില്ല, അവർ കുടുംബബന്ധം വിച്ഛേദിക്കുകയില്ല. ഇതാണ് സഹാബത്തിന്റെ ജീവിതം. നമ്മുടെ ജീവിതം എവിടെ? പരിശുദ്ധമായ ഖുർആൻ എവിടെ? നമ്മളെവിടെ? ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനെ പറ്റി പറയുന്നു, കാന ഖുലുഖുൽ ഖുർആൻ, അവിടുത്തെ സ്വഭാവം ഖുർആനാണ്. നമ്മുടെ സ്വഭാവം, നമ്മുടെ സ്വഭാവം എന്താണ് സഹോദരങ്ങളെ? എങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുക നമ്മുടെ സ്വഭാവം ഖുർആനാണ്? അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക, അത് അമലിൽ കൊണ്ടുവരിക. മഹാനായ നാഫിഉ ഇബ്നു അബ്ദുൽ ഹാരിസ് റഹ്മത്തുള്ളാഹി അലൈഹിയെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മക്കയുടെ അമീറായി നിശ്ചയിച്ചു. നാഫിഉ ഇബ്നു അബ്ദുൽ ഹാരിസ്, അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിന് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ഒരു ദിവസം അസ്ഫാൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഉമർ റളിയല്ലാഹു അൻഹു പോയപ്പോൾ അവിടെ നാഫിഉ ഇബ്നു അബ്ദുൽ ഹാരിസിനെ കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ താങ്കളെ മക്കയുടെ അമീറായി അവിടെ നിശ്ചയിച്ചതല്ലേ? മനിസ്തഅമൽത അല അഹ്ലിൽ ബാദിയ, മക്കാർക്ക് താങ്കൾ ഇവിടേക്ക് വരുമ്പോൾ, അസ്ഫാനിലേക്ക് വരുമ്പോൾ താങ്കൾക്ക് പകരമായി മക്കയുടെ ഭരണാധികാരം ആരെയാണ് താങ്കൾ ഏൽപ്പിച്ചിരിക്കുന്നത്? മഹാനായ നാഫിഉ ഇബ്നു അബ്ദുൽ ഹാരിസ് റഹിമഹുല്ലാ തിരിച്ചു പറഞ്ഞു, ഇബ്നു അബ്സ, ഞാൻ ഇബ്നു അബ്സയെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഇവിടെ അസ്ഫാനിലേക്ക് വന്നത് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അറിയില്ല ആരാണ് ഇബ്നു അബ്സ എന്ന് അറിയില്ല. അദ്ദേഹം നാഫിഉനോട് ചോദിച്ചു, മൻ ഇബ്നു അബ്സ, ആരാണ് ഇബ്നു അബ്സ? മക്കയുടെ ഭരണാധികാരം ഏൽപ്പിക്കാൻ മാത്രം ഇത്രയും അധികം യോഗ്യതയുള്ള ഇബ്നു അബ്സ ആരാണ്? അദ്ദേഹം പറഞ്ഞു, മൗല മിൻ മവാലീന, നമ്മുടെ ഒരു അടിമയാണ്, ഒരു അടിമയായ വ്യക്തിയാണ് മക്കയുടെ ഭരണാധികാരം ഏൽപ്പിച്ചുകൊണ്ട് ഇവിടേക്ക് ഞാൻ വന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ആശ്ചര്യപൂർവ്വം, ഇസ്തഅമൽത മൗല, ഒരു അടിമയെയും ഏൽപ്പിച്ചുകൊണ്ട്, ഒരു നാടിന്റെ ഭരണാധികാരം ഒരു അടിമയെയും ഏൽപ്പിച്ചുകൊണ്ടാണോ താങ്കൾ ഇവിടേക്ക് വന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ നാഫിഉ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇന്നഹു ഹാഫിളുൽ കിതാബില്ലാഹ്, അദ്ദേഹം പരിശുദ്ധമായ ഖുർആൻ മനഃപാഠമാക്കുന്ന വ്യക്തിയാണ്. വൈന്നഹു ആലിമുൻ ബിൽ ഫറായിൽ, അനന്തരാവകാശ നിയമങ്ങളെ സംബന്ധിച്ച് അറിവുള്ള വ്യക്തിയാണ്. ഇത്ര വലിയൊരു ക്വാളിറ്റി കേട്ടപ്പോൾ, പരിശുദ്ധമായ ഖുർആനിനെ സംബന്ധിച്ചുള്ള അറിവുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരെക്കാളും നല്ല ഏതൊരു വ്യക്തിയാണ് നമുക്ക് ലഭിക്കുക? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമ, തീർച്ചയായും പരിശുദ്ധമായ ഖുർആൻ ഉപയോഗിച്ച് ചിലരെ അല്ലാഹു ഉയർത്തും, വയദഉ ബിഹി ആഖരീൻ, ചിലരെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇഗൈസി കളയുകയും ചെയ്യും. പരിശുദ്ധമായ ഖുർആൻ അറിയുക എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും വലിയ യോഗ്യത. അതിനേക്കാളും വലിയൊരു യോഗ്യത നോക്കേണ്ട ആവശ്യമില്ല എന്ന് ഉമറിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു കേട്ടപ്പോൾ നമുക്ക് പറഞ്ഞു തന്നത് എന്താണ്? ഖുർആൻ ഉപയോഗിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല ഉയർത്തും, അടിമയായ ഇബ്നു അബ്സയെ മക്കയുടെ ഭരണാധികാരം ഏൽപ്പിക്കാൻ മാത്രമുള്ള യോഗ്യത അദ്ദേഹം ഖുർആൻ അറിയുന്ന വ്യക്തിയാണ്, ഖുർആൻ അറിയുന്ന വ്യക്തിയാണ്. നമ്മളിലേക്ക് ആ രീതിയിൽ വിരൽ ചൂണ്ടപ്പെട്ട് എന്നിലേക്കും നിങ്ങളിലേക്കും സഹോദരങ്ങളെ പറയാൻ സാധിക്കോ, ഇവൻ എന്തിനും പറ്റുന്ന ആളാണ്, ഇവൻ ഹാഫിളാണ്, ഇവനാള് എല്ലാത്തിനും കൊള്ളും, ഇവൻ നല്ല സ്വഭാവമാണ്, കാരണം അവൻ ഹാഫിളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിൽ നിന്ന് ആരിലേക്കെങ്കിലും വിരൽ ചൂണ്ടാൻ ഇന്ന് ആർക്കെങ്കിലും സാധിക്കോ? അത്രയും മോശപ്പെട്ട സ്വഭാവമാണ് ഞാനും നിങ്ങളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കുന്നത്. വൈലല്ലാഹിൽ മുഷ്തക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ നമ്മൾ സംസ്കരിക്കുക, പരിശുദ്ധമായ ഖുർആൻ നമ്മൾ പഠിക്കുക, എല്ലാ ദിവസവും നമ്മൾ ഓതുന്ന സൂറത്തുൽ ഫാത്തിഹ മുതൽ നമ്മൾ ഓരോ ദിവസവും ഓതുകയും അതിന്റെ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക. പരിശുദ്ധമായ ഖുർആനിലെ വചനങ്ങളെങ്ങാനും നമ്മൾ ഉൾക്കൊണ്ടാൽ നമ്മുടെ ജീവിതത്തെ അത് മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവസാനത്തെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം, പരിശുദ്ധമായ ഖുർആനുമായി നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാട്, ഖുർആൻ നമ്മൾ മനഃപ്പാഠമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക, ഹൈഫുള്ള് ചെയ്യാൻ പരിശ്രമിക്കുക. അൽഹംദുലില്ലാ, ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളിൽ നല്ലൊരു വിഭാഗം ആൾക്കാരും ഖുർആൻ ഹൈഫുള്ള് ചെയ്യാൻ പരിശ്രമിക്കുന്നവരോ അല്ലെങ്കിൽ ഹൈഫുള്ള് പൂർത്തിയാക്കിയവരോ ആയിരിക്കും. ആ സഹോദരങ്ങൾ ആ ഖൈറിൽ തുടരുക, കൂടുതൽ നന്മയിൽ മുന്നേറാൻ സാധിക്കുമെങ്കിൽ അത് പരിശ്രമിക്കുക. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ഖുർആൻ ഹൈഫുള്ള് ചെയ്യാത്തവരാണെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ഹൈഫുള്ള് ചെയ്യുക, നമ്മൾ പരിശുദ്ധമായ ഖുർആൻ ഹൈഫുള്ള് ചെയ്യുക. ചില ആൾക്കാർ പറയും, എനിക്ക് ഇത്ര വയസ്സായി, 50 വയസ്സായി, 55 വയസ്സായി, ഇനി പഠിച്ചാലൊന്നും തലയിൽ നിൽക്കില്ല. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, തഅല്ലമ അസ്ഹാബുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കിബാറാ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ പഠിച്ചപ്പോഴാണ്, വലുതായതിനു ശേഷമാണ്, വലിയവരായതിനു ശേഷമാണ്. അതുകൊണ്ട് പ്രായം നമുക്ക് തടസ്സമല്ല. നമ്മൾ എന്തായാലും പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഒരു വ്യക്തി സത്യസന്ധമായി പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഇരുന്നെന്ന് കരുതുക, എല്ലാ ദിവസവും ഒരായത്താണ് അയാൾക്ക് പഠിക്കാൻ സാധിക്കുന്നുള്ളൂ, ഒരായത്ത് അയാൾ പഠിക്കുന്നു, അയാളുടെ നിയത്ത് എന്താണ്? ഖുർആൻ എനിക്ക് പൂർത്തീകരിക്കണം. എല്ലാ ദിവസവും ഒരായത്ത്, അതിൽ അധികരിപ്പിക്കുന്നില്ല, ഒരായത്ത് അയാൾ പഠിച്ചു പോവുകയാണെങ്കിൽ, സത്യസന്ധമായ നിയത്താണെങ്കിൽ, ആ ഒരു അവസ്ഥയിലാണ് അല്ലാഹ് അവൻ മരണപ്പെടുന്നതെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ പ്രവർത്തിക്കുന്നവരെ ഒരിക്കലും പാഴാക്കി കളയുകയില്ല. സത്യസന്ധമായ നീയത്തുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വല്ലദി യഖ്റഉൽ ഖുർആൻ, ഖുർആൻ ഓതുന്നവർ, വയതതഅതഉ ഫീഹി, അതിൽ വിക്കുന്നവർ, നല്ലതുപോലെ ഓതാൻ കഴിയുന്നില്ല, തപ്പിത്തടഞ്ഞ് പ്രയാസപ്പെട്ട് എന്നാലും അവൻ ഒഴിവാക്കുന്നില്ല, വീണ്ടും അവൻ ഓതി തെറ്റുന്നു, വീണ്ടും ഓതുന്നു, വീണ്ടും തെറ്റുന്നു, പ്രയാസപ്പെട്ടിട്ടും അവൻ ആ ഓത്ത് പഠിക്കുന്നത് അല്ലെങ്കിൽ ഓതുന്നത് ഒഴിവാക്കാതെ പരിശ്രമിച്ച് 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 അവൻ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ, അതിനു വേണ്ടി മെനക്കെടുകയാണെങ്കിൽ, ഫലഹു അജ്റാൻ, അവന് ഒരു പ്രതിഫലം അധികമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഇനി നമ്മൾ ചിന്തിക്കുക, ഇനി നമുക്ക് എന്ത് കാരണമാണ് പറയാനുള്ളത്? പ്രായം എന്നുള്ള കാരണമാണോ? പ്രായം ഒരു കാരണമല്ല, സഹാബികൾ അങ്ങനെയാണ് പഠിച്ചത്. പ്രയാസമുണ്ടെന്നാണോ? പ്രയാസപ്പെടുന്നവർക്ക് പ്രതിഫലം അധികമാണ്. ഇനി നമ്മൾ എന്ത് കാരണമാണ് സഹോദരങ്ങളെ പറയുക? ഇത്ര വലിയൊരു ഓഫർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടും പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നില്ല എങ്കിൽ എത്ര മാത്രം ഭാഗ്യം കെട്ടവരാണ് ഞാനും നിങ്ങളും. ഇനി ഖുർആൻ നമ്മൾ പഠിച്ചാലോ, ഖുർആൻ നമുക്ക് പഠിക്കാനുള്ള ഭാഗ്യം ലഭിച്ചാലോ, ഹിഫ്ളു ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചാലോ, ആഖിറത്തിലെത്തിയാൽ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽആസ് റളിയല്ലാഹു അൻഹുന്റെ ഹദീസിൽ വന്നതുപോലെ, യുഖാലു ലിസാഹിബിൽ ഖുർആൻ, ഖുർആൻ പഠിച്ചവരോട്, സാഹിബ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം ഹാഫിദ് ആണെന്ന് ഉലമാക്കൾ പറയുന്നു. ഖുർആൻ മനഃപ്പാഠമാക്കിയവരോട്, അത് കുറച്ചാണെങ്കിലും, അവരോട് അല്ലാഹു പറയും, ഇഖ്റ, നീ ഓതുക, നീ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക, വർതഖി, നിന്റെ സ്ഥാനം ഉയർന്നുകൊണ്ടേയിരിക്കും, വറത്തിൽ, കമാ കുന്ത തുറത്തിലു ഫി ദുനിയ, ദുനിയാവിൽ പരിശുദ്ധമായ ഖുർആൻ നീ ഓതി ആസ്വദിക്കുന്നത് പോലെ ഇവിടെയും നീ പരിശുദ്ധമായ ഖുർആൻ ഓതുക. പരിശുദ്ധമായ ഖുർആനിലെ ഓരോരോ ആയത്തുകൾ നീ പാരായണം ചെയ്യുമ്പോൾ നിന്റെ സ്ഥാനം ഉയർന്നുകൊണ്ടേയിരിക്കും. ഫൈന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ, ഏത് ആയത്താണോ നീ അവസാനം പാരായണം ചെയ്യുന്നത് അവിടെയായിരിക്കും നിന്റെ സ്ഥാനം എന്ന് അവരോട് പറയപ്പെടുമെന്ന് റസൂലുള്ളാഹി അല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അബൂദാവൂദും തിർമിദിയും ഉദ്ധരിക്കുന്ന ഹദീസ്. ഇനി സഹോദരങ്ങളെ ചിന്തിക്കുക, നമ്മളിൽ ഒരാൾക്ക് ഒരു ജുസ് അറിയാമെങ്കിൽ അയാൾ ഒരു ജുസ് ഓതിയിട്ട് ഒരു പദവിയിൽ നിൽക്കും. രണ്ട് ജുസ് അറിയുന്നവൻ അവനേക്കാളും മുകളിൽ, അഞ്ചറിയുന്നവൻ അവനേക്കാളും മുകളിൽ, 10 അറിയുന്നവൻ അവനേക്കാളും മുകളിൽ, 30 ജുസ് അറിയുന്നവനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ഖുർആൻ മൊത്തത്തിൽ ഓതുമ്പോൾ എത്ര മാത്രം പ്രതിഫലമാണ് അല്ലാഹു നൽകുക! എത്ര വലിയ പ്രതിഫലം, എത്ര വലിയ പ്രതിഫലം! ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാത്തത്? ഞാനും നിങ്ങളും, ഈ പറയുന്ന ഞാൻ നിങ്ങളെക്കാളും നല്ലവനോ? ഒന്നുമല്ല, മറിച്ച് നമ്മൾ ചിന്തിക്കുക, ഞാനും നിങ്ങളും എന്തുകൊണ്ടാണ് ഈ വിഷയങ്ങളിൽ മുന്നേറാത്തത്? അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു, മസലുല്ലദീ യഖ്റഉൽ ഖുർആന വഹുവ ഹാഫിളുൻ, പരിശുദ്ധമായ ഖുർആൻ ഹിഫ്ദ് ചെയ്തുകൊണ്ട് ആരെങ്കിലും പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണെങ്കിൽ മഅസ്സഫറത്തിൽ കിറാം, അവൻ മലക്കുകളുടെ കൂടെയായിരിക്കും. മലക്കുകളുടെ കൂടെ ഖുർആൻ ഹിഫ്ദ് ചെയ്തവർ, ചില ആൾക്കാർ പറയും ഖുർആൻ ഹിഫ്ദ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഒരു പുണ്യവും ഇല്ല. ഈ ഹദീസ് വ്യക്തമായ തെളിവാണ്. ബുഖാരിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖുർആൻ ഹിഫ്ദ് ചെയ്യുന്നവൻ, ഖുർആൻ ഹിഫ്ദ് ചെയ്തിട്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ മലക്കുകളുടെ കൂടെ ആയിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് ഹദീസ് കാണാൻ സാധിക്കും. ഈ പറയപ്പെട്ട പ്രതിഫലങ്ങളൊക്കെ കേട്ടിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവുന്നില്ല എങ്കിൽ, ഖുർആൻ ഓതാനും ഖുർആൻ കേൾക്കാനും ഖുർആൻ മനസ്സിരുത്തി വായിക്കാനും പരിശുദ്ധമായ ഖുർആനിന്റെ ആശയങ്ങൾ വായിക്കാനൊക്കെ നമ്മൾ തയ്യാറാവുന്നില്ല എങ്കിൽ, സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു പക്ഷേ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സീൽ വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ നന്മകളിൽ മുന്നേറുക, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. ഇന്ന് പല ആൾക്കാരെയും പോലെ നിസ്സാരമായ ചില കാര്യങ്ങൾക്ക് ഇങ്ങനെ തർക്കിച്ച് നടക്കും. അതല്ലാതെ അവന്റെ അമലുകൾ, അവൻ മരിച്ചാൽ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ അവൻ എന്ത് തയ്യാറാക്കി വെച്ചു, അതൊന്നും ഇന്ന് പല ആൾക്കാർക്കും ചിന്തയില്ല. അങ്ങനെ ഒരിക്കലും നമ്മൾ ആവാൻ പാടില്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഖുർആനെ നല്ലൊരു സ്ഥാനം നൽകിക്കൊണ്ട് ഖുർആനിനെ ഒന്നാമതായി നമ്മൾ വെക്കുക, പരിശുദ്ധമായ ഖുർആനിനെ നമ്മൾ ബഹുമാനിക്കുക. ഇന്ന് പല സഹോദരങ്ങളും ഖുർആനെ നിലത്തൊക്കെ മുസല്ലയിലൊക്കെ വെക്കുന്നതായി കാണാൻ സാധിക്കും. ഒരിക്കലും നമ്മളത് ചെയ്യാൻ പാടില്ല. നമുക്ക് വേറെ ഒരു സൗകര്യമുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ഉയർത്തി വെക്കാൻ പറ്റുമെങ്കിൽ ഉയർത്തി വെക്കുക. ചില ആൾക്കാരോട് പറഞ്ഞാൽ എന്താ പറയാ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഫത്വ നൽകിയിട്ടുണ്ട്. അവിടുത്തെ ഫത്വകളൊക്കെ നമ്മൾ മൊത്തത്തിൽ വായിച്ചു നോക്കിയാൽ, ഉലമാക്കളുടെ ഫത്വകൾ മൊത്തത്തിൽ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും, ഉലമാക്കൾ എപ്പോഴും പറയാറുള്ളത് കഴിയുന്നത്ര ബഹുമാനിക്കണം എന്ന് തന്നെയാണ്. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളയോട് ഒരു വ്യക്തി ചോദിച്ചു, മടിയിൽ ഖുർആൻ വെച്ച് ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റൂ? ഷെയ്ഖ് പറഞ്ഞു, അത് അദബിനെതിരാണ്, അത് അദബിനെതിരാണ്. മടിയിൽ ഖുർആൻ വെച്ചുകൊണ്ട് ഓതുക എന്നുള്ളത് അദബിനെതിരാണ്. അപ്പോൾ വേറൊരു സഹോദരൻ ചോദിച്ചു, നിലത്ത് വെക്കലോ? ഷെയ്ഖ് പറഞ്ഞു, നിലത്ത് വെക്കാൻ പാടില്ല, നിലത്ത് വെക്കാൻ പാടില്ല. ചില ആൾക്കാർ ഈ മസലയിൽ തർക്കിക്കാൻ വേണ്ടി വരും. നിലത്ത് വേറെ ഒരു സാഹചര്യമില്ല എങ്കിൽ, സൗകര്യമില്ല എങ്കിൽ നിലത്ത് വെക്കാം. അതല്ല എങ്കിൽ നമുക്ക് വേറൊരു സൗകര്യമുണ്ടെങ്കിൽ, സ്ഥലമുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനെ നമ്മൾ ബഹുമാനിക്കണം. അതല്ലാതെ ഇത്തരത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള ചില മസലകളുടെ പിന്നാലെ കൂടി പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന കാര്യത്തിലും പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന കാര്യത്തിലും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന കാര്യത്തിലുമൊക്കെ കുറവുകൾ കാണിക്കുക എന്നുള്ളത് എത്രമാത്രം ഈമാനിന്റെ ബലഹീനതയാണ്. അതുകൊണ്ട് ഖുർആൻ നമ്മൾ ഓതുക, ഖുർആനിന്റെ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുക. സ്വഹാബത്തിന്റെ ജീവിതം മാറ്റിയതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ജാഹിലിയ കാലഘട്ടത്തിൽ ഇത്രയും പിഴച്ച വിശ്വാസമുള്ള ആൾക്കാരുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ പരിശുദ്ധമായ ഖുർആന് സാധിച്ചു െങ്കിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും. പക്ഷേ സ്വന്തമായിട്ട് മാറാൻ തയ്യാറാവണം. നമ്മൾ മാറാൻ തയ്യാറായാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അതിനുള്ള മാർഗങ്ങൾ തയ്യാറാക്കി തരും. അതുകൊണ്ട് ഈ വിഷയങ്ങളിൽ മുന്നേറുക. അള്ളാഹു സുബ്ഹാനഹു വതആല സത്യസന്ധമായി സന്മാർഗങ്ങളിൽ സന്മാർഗത്തിന്റെ മാർഗത്തിൽ പ്രവേശിക്കുവാനും സത്യസന്ധമായി ഇബാദത്തുകൾ ചെയ്യാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കേട്ടിരിക്കുന്ന ഖൈറ് നമ്മുടെ ജീവിതത്തിൽ ഒരു നസീഹത്തായി സ്വീകരിച്ച് ഞാനും നിങ്ങളും നന്നാവാൻ പരിശ്രമിക്കുക. നമ്മുടെ കുടുംബക്കാർക്കൊക്കെ ഈ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുക, എല്ലാവരെയും ഖൈറിലേക്ക് നയിക്കുക. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനോടുകൂടെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു ഖുർആനിന്റെ ആൾക്കാരിൽ ഉൾപ്പെടുത്തുവാനും അതുപോലെ തന്നെ ഖുർആനുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും ഒക്കെ തൗഫീഖ് നൽകാൻ നിരന്തരം അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് അധികവും ചെയ്യാറുള്ള ദുആ എന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലൊക്കെ വന്നതുപോലെ അവരെപ്പോഴും അള്ളാഹുവിനോട് ചോദിക്കാറുണ്ട്, നാഫിയായ ഇൽമിൻ. നമ്മളും ആ രീതിയിൽ അള്ളാഹുവിനോട് ചോദിക്കുക. നിരന്തരം അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരുന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉത്തരം നൽകും. നിങ്ങൾക്കറിയാം, അഹ്ലു സുന്നയുടെ ഉലമാക്കൾ ഇബ്നു അബ്ദുൽ ബറിനെ പോലെയുള്ളവർ പറയുന്നു, അള്ളാഹുവിനോട് സത്യസന്ധമായി ചോദിക്കുന്നവരെ അള്ളാഹു ഒരിക്കലും തട്ടിക്കളയുകയില്ല. അബൂ സഈദ് അൽ ഖുദ്രിയുടെ ഹദീസിൽ വന്നതുപോലെ ഏതെങ്കിലും ഒരു രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദുആക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് സത്യസന്ധമായി നമ്മൾ പഠിക്കാൻ തയ്യാറാവുക. ഖുർആനിന്റെ ജീവിതത്തിൽ വലിയ സ്ഥാനം നൽകുക. എല്ലാ ദിവസവും ഒരു ജുസ് എങ്കിലും കുറഞ്ഞത് ഓതാൻ വേണ്ടി പരിശ്രമിക്കുക. ഖുർആനിന്റെ ആശയങ്ങൾ പഠിക്കുക. ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. അള്ളാഹു അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാന നാളിൽ അവനെ കണ്ടുമുട്ടുന്ന ദിവസം ഖുർആനിന്റെ ആൾക്കാരിൽ ഉൾപ്പെടാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഖുർആനിനെ കൊണ്ട് നടക്കാനും പരിശുദ്ധമായ ഖുർആനിന്റെ വാഹകരാവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അല്ലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന വജിദ്ന ഇൽമ റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅല ആലിഹി വസ്ഹബിഹി വസല്ലം. سبحان الله وبحمده سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله.